We're going to look at the two great mysteries mentioned in the New Testament.
ഈ കോൺഫറൻസിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന രണ്ട് ബൈബിൾ സ്റ്റഡി സെഷൻസിൽ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് വലിയ ദൈവിക മർമ്മങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം.
A mystery is something which cannot be understood by human intelligence.
മർമ്മം എന്ന ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് മനുഷ്യ ബുദ്ധി കൊണ്ട് സാധാരണ നിലയിൽ ഗ്രഹിക്കുവാൻ കഴിയാത്ത ഒരു സത്യത്തെയാണ്.
ജീസസ് സെഡ്
യേശു പറഞ്ഞു
മാത്യു 13 and verse 10 and 11.
മത്തായിയുടെ സുവിശേഷം 13 അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിൽ ഭിന്ന ശിഷ്യന്മാരടുക്ക വന്ന് അവനോട് അവരോട് ഉപമയായി സംസാരിക്കുന്നത്
എന്താണ്?
കർത്താവെ, നീ എന്തുകൊണ്ടാണ് ജനത്തോട് ഉപമകളിൽ സംസാരിക്കുന്നത് എന്ന് ശിഷ്യന്മാർ
ചോദിച്ചു.
ശിഷ്യന്മാരോട് കർത്താവ് മറുപടി പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ ശിഷ്യന്മാരായ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, എന്നാൽ പുറത്തുള്ളവർക്ക് അത് ലഭിച്ചിട്ടില്ല.
Think of that word for a moment.
ഒരു നിമിഷം നിങ്ങൾ കർത്താവിന്റെ ഈ വചനങ്ങളെ ശ്രദ്ധിക്കുക.
Why could Peter understand what Pharisees didn't understand?
പരീശന്മാരും മത നേതാക്കന്മാർക്കും മനസ്സിലാക്കുവാൻ കഴിയാതിരുന്ന ഒരു സത്യം ഒരു ശിഷ്യനായ പത്രോസിനെങ്ങനെയാണ് മനസ്സിലാക്കുവാൻ
കഴിയുന്നത്?
അവരെക്കാളും പത്രോസ് കുറച്ചുകൂടെ ബുദ്ധിശക്തി ഉള്ളവനായിരുന്നത് കൊണ്ടല്ല നമുക്കത് വ്യക്തമായിട്ട് അറിയാം. കൂടുതൽ വിദ്യാസമ്പന്നനായിരുന്നത് കൊണ്ടുമല്ല പത്രോസിന് ഈ ദൈവിക മർമ്മം മനസ്സിലായത്.
Those people had studied the Bible more.
പരീശന്മാർ ദൈവത്തിന്റെ തിരുവെഴുത്തുകളെ കൂടുതൽ പഠിച്ചവരായിരുന്നു. പത്രോസിനേക്കാൾ കൂടുതൽ വിദ്യാസമ്പന്നരായിരുന്നു. എന്നാൽ ഈ സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങൾ അവർക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല.
If you try to understand anything in scripture with your intelligence alone, you will not understand it. You'll go as far astray as the Pharisees.
നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിശക്തി കൊണ്ട് നിങ്ങൾ തിരുവെഴുത്തുകളെ ഗ്രഹിപ്പാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കഴിയുകയില്ല, നിങ്ങൾ പലപ്പോഴും വഴിതെറ്റിപ്പോകും.
Does that mean I don't use my mind or intelligence?
അതിന്റെ അർത്ഥം ഞാൻ തിരുവെഴുത്തുകളിലേക്ക് വരുമ്പോൾ എന്റെ മനസ്സിനെയോ എന്റെ ബുദ്ധിയോ ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നാണോ?
No, I use it, but I don't depend on it.
ഞാൻ എന്റെ ബുദ്ധിയെയും എന്റെ മനസ്സിനെയും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, എന്നാൽ അതിൽ ആശ്രയിച്ചല്ല ഞാൻ ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുന്നത്.
For most things in the world, we use only our soul and our body.
ലോകത്തിലുള്ള മിക്കവാറും കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ മിക്ക കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളുടെ ശരീരത്തെയും പ്രാണനെയും ദേഹിയെയും മാത്രമേ നാം
ഉപയോഗിക്കുന്നുള്ളൂ.
നമ്മുടെ ആത്മാവ് എന്നുള്ളൊരു ഘടകം പലപ്പോഴും ഈ കാര്യത്തിൽ നാം കൊണ്ടുവരുന്നേയില്ല.
ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ഈറ്റിംഗ് ഫുഡ്, യു യൂസ് യുവർ ഐസ്, യുവർ മൗത്ത് ആൻഡ് യുവർ മൈൻഡ്, യു തിങ്ക് അബൌട്ട് വാട്ട് യു ആർ ഈറ്റിംഗ്.
ഉദാഹരണത്തിന്, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരം, ശരീരാവയവങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സ്, ഈ ഘടകങ്ങൾ മാത്രമേ അവിടെ നിങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ.
You sit in a classroom and study mathematics, you use your eyes, your body and your mind.
നിങ്ങളൊരു ക്ലാസ് മുറിയിൽ ഇരുന്ന് കണക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും മാത്രമാണ് ഉപയോഗിക്കുന്നത്.
But when we come to scripture, we have to use our body, use our eyes to read, mind and spirit.
എന്നാൽ തിരുവെഴുത്തുകളിലേക്ക് നാം വരുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിന്റെ മൂന്ന് ഘടകങ്ങളും, നമ്മുടെ ശരീരം, നമ്മുടെ കണ്ണ് കൊണ്ട് നാം ഇത് വായിക്കുന്നു, മനസ്സുകൊണ്ട് ഇത് ഗ്രഹിക്കുന്നു, നമ്മുടെ ആത്മാവ് കൊണ്ടാണ് ദൈവിക മർമ്മങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്.
We've all had this experience of sitting in a meeting, listening with our ear, and because our mind has been somewhere else, we haven't even paid attention to what we heard.
നമ്മിൽ പലർക്കും ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ഞാൻ ഓർപ്പിക്കാം. ഒരു മീറ്റിംഗിൽ നാം ഇരുന്ന സമയത്ത് നമ്മുടെ ചെവികൾ കൊണ്ട് പറയുന്ന വചനങ്ങൾ നാം കേൾക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സ് മറ്റെവിടെയോ വ്യാപരിച്ചിരുന്നതിനാൽ എന്താണ് യഥാർത്ഥത്തിൽ കേട്ടതെന്നുള്ളത് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയാതെ പോകുന്ന അവസ്ഥ.
ഇൻ ദ സെയിം വേ,
അതേ നിലയിൽ,
വി കൻ യൂസ് ആർ ഇയേഴ്സ് ആൻഡ് ഹിയർ,
നമ്മുടെ ചെവികൾ ഉപയോഗിച്ച് നമുക്ക് കേൾക്കുവാൻ കഴിയും.
ആൻഡ് ഓൾസോ യൂസ് ആർ മൈൻഡ് ടു അണ്ടർസ്റ്റാൻഡ്,
നമ്മുടെ മനസ്സുകൊണ്ട് കേൾക്കുന്ന കാര്യങ്ങളെ ഗ്രഹിക്കുവാനും കഴിയും.
ആൻഡ് വി ഡോണ്ട് ആസ്ക് ഗോഡ് ഫോർ റിവലേഷൻ ആസ് ദെൻ വി ഹാവ് അണ്ടർസ്റ്റുഡ്.
നമ്മുടെ ആത്മാവിൽ ദൈവത്തിന്റെ വെളിപ്പാട് നൽകേണ്ടതിനായി നാം ദൈവത്തോടെ ഈ കാര്യത്തിൽ അടുത്ത് ചെല്ലുന്നില്ലെന്ന് വരെയിൽ നമുക്കൊന്നും
മനസ്സിലാകില്ല.
കർത്താവ് 11 വാക്യത്തിൽ പറഞ്ഞ വചനം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, പുറത്തുള്ളവർക്ക് ഈ മർമ്മങ്ങളെ അറിയുവാൻ വരം ലഭിച്ചിട്ടില്ല, നൽകപ്പെട്ടിട്ടില്ല.
God has to give that to you as a gift.
ഇത് ഒരു വരമായിട്ട് ദൈവം തന്നെ നിങ്ങൾക്ക് നൽകേണ്ട കാര്യമാണ്.
Then it can be said about you, blessed are you, because flesh and blood has not revealed this to you, but my Father in heaven.
അപ്പോൾ പത്രോസിനോട് കർത്താവ് പറഞ്ഞ അതേ വചനങ്ങൾ നിങ്ങളെക്കുറിച്ചും പറയുവാൻ അവന് കഴിയും. ജഡവിത്തങ്ങളല്ല നിങ്ങൾക്ക് ഇക്കാര്യം വെളിപ്പെടുത്തി തന്നത്, സ്വർഗസ്ഥനായ എന്റെ
പിതാവാണ്.
അതുകൊണ്ട് തന്നെ ഉപദേശ സംബന്ധമായിരിക്കുന്ന ഒട്ടുമിക്കവാറും തർക്കങ്ങളും
മാനസിക തലത്തിൽ മാത്രം നിലനിൽക്കുന്ന
കാര്യമാണ്.
ധാരാളം ബൈബിൾ സ്കൂളുകളിലെ അഭ്യസനങ്ങളും മാനസികമായിരിക്കുന്ന തലത്തിൽ മാത്രം ഒതുങ്ങുന്നതാണ്.
Now here it says in verse 12.
പന്ത്രണ്ടാം വാക്യത്തിൽ ഇവിടെ നാം വായിക്കുന്നത്,
The secret of getting more revelation.
കൂടുതൽ വെളിപ്പാട് ലഭിക്കുവാനുള്ളതായിരിക്കുന്ന രഹസ്യം മത്തായി 13:12 കർത്താവ് പറയുന്നു.
What does this mean?
ഈ വചനത്തിന്റെ അർത്ഥം എന്താണ്?
Now this looks like capitalism and not communism, this word.
ലോകത്തിലെ വ്യവസ്ഥയോടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ കർത്താവ് പറഞ്ഞ ഈ പ്രമാണം ലോകത്തിലെ കുത്തക മുതലാളിത്ത വ്യവസ്ഥയോട് ഏതാണ്ട് സാമ്യമുള്ളതാണ്. ഒരു സമത്വസുന്ദരമായിരിക്കുന്ന കമ്മ്യൂണിസത്തിന്റെ ചിന്താഗതി അല്ല കർത്താവിന്റെ വാക്കുകളിലുള്ളത്.
Whoever has,
കർത്താവ് പറഞ്ഞ എന്താണ്? ഉള്ളവന്, ആവശ്യത്തിനുള്ളവന് പിന്നെയും കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു.
Is that Christian to give? Do you give gifts to those who already have plenty? ക്രിസ്തീയമായിരിക്കുന്ന ഒരു മനോഭാവമാണ് ഇത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പോൾ തന്നെ ധാരാളമായിട്ട് കാര്യങ്ങൾ, വസ്തുവകകൾ, പണമുള്ളവരുവന് പിന്നെയും ദാനങ്ങൾ കൊടുക്കാൻ നാം
ധാരാളം.
ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉള്ളവന് പിന്നെയും ലഭിക്കുമെന്ന് മാത്രമല്ല അവന് സമൃദ്ധി ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്.
And the one who does not have, even what little he has will be taken away.
ഇല്ലാത്തവനെ കുറിച്ച്, അങ്ങനെയുള്ളവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർക്ക് അല്പമേതാണ്ടേ ഉള്ളൂ, അതും കൂടെ എടുത്തു കളയപ്പെടുമെന്നാണ്.
What type of Christianity is this?
ഇതെന്ത് തരത്തിലുള്ളതായിരിക്കുന്ന ക്രിസ്തീയ മാർഗമാണ് യേശു പഠിപ്പിക്കുന്നത്?
Here is an example of using your body and mind and completely not knowing what he's saying.
ഈ വചനം തന്നെ ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞ കാര്യത്തിന്റെ ഒരു ദൃഷ്ടാന്തമാണ്. നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ഒരു കാര്യം ഗ്രഹിക്കുവാനായിട്ട് ഉപയോഗിക്കുകയും ഒന്നും ഗ്രഹിക്കാതെ ഇരിക്കുകയും
ചെയ്യുന്നു.
നമ്മുടെ ആത്മാവിനെ നാം ഈ കാര്യത്തിലേക്ക് കൊണ്ടുവരാത്തിടത്തോളം കാലം കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായി. യേശു പറഞ്ഞ വാക്കുകളുടെ അർത്ഥം എന്താണ്?
When he's talking about spiritual things, Jesus wasn't teaching us how to make money.
കൂടുതൽ പണമുണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് അല്ല കർത്താവ് സംസാരിച്ചത്. ആത്മീയമായിരിക്കുന്ന സമ്പത്തിനെ കുറിച്ചാണ് യേശു ഇവിടെ സംസാരിക്കുന്നത്.
When do I have something?
എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം എപ്പോഴാണ് ഉണ്ട്, എന്റേതാണ് ആത്മീയമായ നിലയിൽ എന്ന് എനിക്ക് എപ്പോഴാണ് പറയാൻ കഴിയും?
Not when I hear.
ഞാൻ കേൾക്കുന്ന സമയത്തല്ല.
You hear this? You haven't got it.
നിങ്ങൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായി എനിക്കത് കിട്ടിപ്പോയി എന്ന് നിങ്ങൾക്ക് പറയാൻ
കഴിയില്ല.
ഒരു പടി കൂടെ കടന്ന് നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങൾ ഈ കാര്യം ഗ്രഹിച്ചെന്നിരിക്കട്ടെ, അപ്പോഴും അത് നിങ്ങളുടേതായിട്ടില്ല, നിങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ല, ലഭിച്ചിട്ടില്ല. നിങ്ങളുടെ ആത്മാവ് ഈ കാര്യത്തിനായിട്ട് നിങ്ങൾ തുറക്കുമ്പോൾ മാത്രമാണ് കർത്താവ് നിങ്ങളുടെ ആത്മാക്കൾ തുറക്കപ്പെട്ട നിലയിൽ നിങ്ങളുടെ മേൽ ആധിപത്യം നടത്തുവാൻ, നിങ്ങളെ ഭരിക്കുവാൻ നിങ്ങൾ അനുവദിക്കുമ്പോൾ, നിങ്ങൾ മുഴുവനായും കർത്താവിനായിട്ട് നിങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ, അനുസരണത്തിന്റെ ഒരു ആത്മാവിലേക്ക് വരുമ്പോൾ,
in other words, it's not your understanding, it's not your emotions,
നിങ്ങളുടെ വികാരങ്ങളല്ല, നിങ്ങളുടെ ഒരു കാര്യത്തെക്കുറിച്ചുള്ള അറിവല്ല,
it is your will, your obedience,
നിങ്ങളുടെ ഇച്ഛാശക്തി, നിങ്ങളുടെ അനുസരണം വെച്ചിരിക്കുന്ന ഇടത്താണ് നിങ്ങൾ ഈ കാര്യം
അനുഭവിക്കുന്നത്.
അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഇച്ഛാശക്തി ഇതിലേക്ക് കൊണ്ടുവന്ന് അനുസരിക്കുമ്പോൾ അപ്പോഴാണ് നിങ്ങൾക്ക് സ്വർഗീയ വെളിപ്പാട് ലഭിക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ മാത്രമേ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുവാൻ
കഴിയൂ.
അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ ദൈവികമായിരിക്കുന്ന കാര്യങ്ങളെ ആത്മാവിൽ ഗ്രഹിക്കുന്ന ഒരുവൻ ഒരുവളായി നിങ്ങൾ ഇരിക്കുന്നെന്ന് വരികിൽ ദൈവം കൂടുതൽ ഈ വിഷയങ്ങൾ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ പുത്തനായിരിക്കുന്ന വെളിപ്പാട് മർമ്മം നിങ്ങൾ സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും കൂടുതൽ വെളിപ്പാടിലേക്ക് ദൈവം നിങ്ങളെ നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകുമാറ് ദൈവത്തിൽ നിന്ന് നിരന്തരമായിട്ട് ദൈവിക വെളിപ്പാടുകൾ നിങ്ങൾക്ക്
ലഭിച്ചുകൊണ്ടിരിക്കും.
അതിന്റെ കാരണം ഓരോ ഘട്ടത്തിലും ദൈവം നിങ്ങളുടേതാക്കി തരുവാൻ ആഗ്രഹിക്കുന്ന ആത്മീയ സമ്പത്തിനെ നിങ്ങളുടെ മുഴുവൻ ജീവിതവും തുറന്ന് നിങ്ങൾ സ്വീകരിക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് വീണ്ടും ദൈവം നൽകുന്നത്.
On the other hand,
മറുവശത്ത്
man who hears and tries to understand with his mind but does not obey,
കർത്താവിന്റെ വചനങ്ങളെ കേൾക്കുകയും ബുദ്ധിശക്തി കൊണ്ട് ഗ്രഹിക്കുകയും ദൈവത്തെ മുഴുവൻ അനുസരിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരുവന്
we can describe him as a man who does not have.
അവനെക്കുറിച്ച് കർത്താവിന്റെ വാക്കുകൾ പറഞ്ഞാൽ ഇല്ലാത്തവന് എന്നങ്ങനെയുള്ളവനെ
വിളിക്കുന്നു. He does not have in his spirit.
അവന്റെ ആത്മാവിൽ ദൈവം നൽകുവാൻ ആഗ്രഹിക്കുന്ന ആത്മീയ സമ്പത്ത് അവൻ സ്വന്തമാക്കിയിട്ടില്ല.
Spirit is zero.
അവന്റെ ആത്മാവിൽ ആത്മീയ തലത്തിൽ ദൈവത്തിന്റെ സമ്പത്തിന്റെ നിലവാരം പൂജ്യമാണ്.
Understanding may be 100.
അവന്റെ ബുദ്ധിയിൽ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് 100% ഉണ്ടായിരിക്കാം.
Even what he has in his mind will be taken away.
ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മെ പഠിപ്പിക്കുന്നത് അവന്റെ മനസ്സിൽ ഉള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴവനുണ്ടെന്ന് അവൻ വിചാരിക്കുന്ന കാര്യങ്ങൾ കൂടെ നഷ്ടമാകുന്ന കർത്താവിനെ കാണിച്ച കാര്യങ്ങളെ മുഴുവൻ ഹൃദയവും വെച്ച് അനുസരിക്കുവാൻ അവൻ മനസ്സ് വെച്ചിട്ടില്ല. ഞാൻ ഉദാഹരണം പറയാം.
യു ഹേർട്ട് യുവർ വൈഫ് ഇൻ സം വേ ആൻഡ് ദി ലോർഡ് ടെൽസ് യു യു മസ്റ്റ് ഗോ ആൻഡ് അപ്പോളജൈസ് ടു ഹർ.
ഏതെങ്കിലും ഒരു നിലയിൽ നീ നിന്റെ ഭാര്യയെ മുറിപ്പെടുത്തി എന്നിരിക്കട്ടെ, കർത്താവ് നിന്നോട് പറഞ്ഞു നീ പോയി അവളോട് ക്ഷമാപണം നടത്തണം.
യു ഡോണ്ട് ഒബേ
ആ വചനത്തെ, കർത്താവിന്റെ വാക്കുകൾ നീ അനുസരിക്കുന്നില്ല, നിനക്കത് മനസ്സിലായി. എന്നാൽ നീ അത് അനുസരിക്കുവാൻ കൂട്ടാക്കുന്നില്ല.
God will not give you further revelation in your spirit.
നിന്റെ ആത്മാവിൽ ഒരു ഭർത്താവെന്നുള്ള നിലയിൽ തുടർന്ന് എന്തെങ്കിലും വെളിപ്പാട് കർത്താവിന് നൽകുവാൻ കഴിയുകയില്ല.
In your mind you can keep on accumulating more and more knowledge.
എന്നാൽ
many conferences and meetings.
കോൺഫറൻസുകളിലും മീറ്റിംഗുകളിലും സംബന്ധിക്കുന്ന വഴിയും അല്ലാതെയും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ധാരാളമായിട്ട് ദൈവ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ് സമാഹരിക്കുവാൻ കഴിയും.
Jesus said in John 7 verse 17.
യോഹന്നാന്റെ സുവിശേഷം 7:17 യേശു ഇങ്ങനെ പറഞ്ഞു.
Very clear.
വളരെ വ്യക്തമായിരിക്കുന്ന വചനങ്ങൾ.
How to know whether a certain teaching is from God or not?
ഒരു പ്രത്യേകമായിരിക്കുന്ന ഉപദേശരൂപം ദൈവത്തിൽ നിന്നാണോ അല്ലയോ എന്ന് നാം എങ്ങനെയാണ് ഗ്രഹിക്കുന്നത്? യേശു പറഞ്ഞു,
If you are willing, any man, any woman, if he is willing to do the will of God, then he will know whether the teaching is from God or not. John 7:17.
യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലാണ് കർത്താവ് അത് പറയുന്നത്. അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ, ദൈവത്തെ അനുസരിക്കുവാൻ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ആരാഗ്രഹിക്കുന്നോ അങ്ങനെയുള്ളവർക്കാണ് യഥാർത്ഥത്തിലുള്ള ദൈവത്തിൽ നിന്നുള്ള ഉപദേശം ലഭിക്കുന്നത്.
Some people ask me, Brother Zach, can we preach the sermons which we have heard on your tapes?
ചിലർ എന്നോട് ആത്മാർത്ഥമായി ചോദിക്കാറുണ്ട്, സഹോദര താങ്കൾ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ ടേപ്പിലൊക്കെ കേട്ടിട്ട് അത് ഞങ്ങൾ പ്രസംഗിക്കുന്നതിന് വല്ല വിരോധമുണ്ടോ?
I said, no, if you obey them, you can preach them. But if you don't obey them, don't do it.
ഞാൻ അവരോട് പറയാറുണ്ട്, എനിക്ക് സന്തോഷമേ ഉള്ളൂ, നിങ്ങൾ ഈ വചനങ്ങളെ അനുസരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് മറ്റുള്ളവരെ ഉപദേശിക്കാം, അല്ലെങ്കിൽ ദയവായി അത്
ചെയ്യാതിരിക്കുക.
നിങ്ങൾ ഈ വചനങ്ങളെ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് സാക്പന്റെ ഉപദേശമായിട്ടല്ല ഇരിക്കുന്നത്, നിങ്ങളുടേതായി തീരുക. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമെന്ന് പറയത്തക്ക നിലയിൽ അത് നിങ്ങൾ സ്വായത്തമാക്കി നിങ്ങളുടെ ആത്മാവിലേക്ക് നിങ്ങൾ അതിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങളതനുസരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ മാത്രം നിൽക്കുന്ന ചില ഉപദേശങ്ങൾ, നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവരുടെ ബുദ്ധിയിലേക്ക് മനസ്സിലേക്ക് മാത്രമേ ഈ ഉപദേശങ്ങൾ
പോകുന്നു.
ബുദ്ധിയുള്ള മനുഷ്യനെ കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അവൻ ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനം വിട്ട് വീട് പണിതെന്നാണ്.
That means he went through the eyes, through the mind, or through the ears, through the mind, and into his spirit and laid the foundation there.
മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ ബുദ്ധിയുള്ള മനുഷ്യൻ അവന്റെ ഇന്ദ്രിയങ്ങളാകുന്ന കണ്ണുകളും ചെവികളും കടന്ന് അവന്റെ മനസ്സിലേക്ക് പോയിട്ട് പിന്നെയും ആഴത്തിലേക്ക് പോയി ആത്മാവിൽ വരെ ചെന്ന് അവിടെ ഒരു അടിസ്ഥാനമിടുന്നവനാണ്.
The foolish man stopped with the mind and that was sand and so his house collapsed.
പോഷനായിരിക്കുന്ന മനുഷ്യൻ മണൽമേൽ വീട് പണിതെന്ന് പറഞ്ഞിരിക്കുന്നല്ലോ, അവൻ അവന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഈ കാര്യം സ്വീകരിക്കുകയും അവന്റെ മനസ്സാകുന്ന മണലിൽ അവന്റെ പണി അവസാനിപ്പിക്കുകയും ചെയ്തു, അവന്റെ വീഴ്ചയ്ക്ക് കാരണമതായി.
Have you now understood the difference between the wise man and the foolish man and their two houses?
രണ്ടു തരത്തിലുള്ള വീടുകൾ പണിത ബുദ്ധിയുള്ള ബുദ്ധികെട്ട ഈ വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അല്പം കൂടെ ഇപ്പോൾ ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ?
You understood it in your mind.
ഞാൻ പറയാം, നിങ്ങൾ മിക്കവരും നിങ്ങളുടെ മനസ്സിൽ ഈ കാര്യം മനസ്സിലാക്കി.
Now you obey God's word and it will come down to your spirit.
ഈ വചനം നിങ്ങൾ അനുസരിക്കുവാനായിട്ട് മനസ്സ് വെക്കുക, നിങ്ങളുടെ ആത്മാവിലേക്കും ഈ സത്യം ഈ വെളിപ്പാട് ദൈവം നൽകും.
This will just be a clever illustration which you can use in a sermon somewhere.
അല്ലെന്ന് വരികില്ല, ഞാൻ ഈ പറഞ്ഞ കാര്യം വളരെ രസകരമായ നല്ല ഒരു ദൃഷ്ടാന്തമായിട്ട് നിങ്ങൾക്ക് മറ്റു നിങ്ങളുടെ ഒരു പ്രസംഗത്തിൽ ഉപയോഗിക്കാൻ മാത്രം കൊള്ളാവുന്നതാണ്.
Okay, let's turn to 1 Timothy chapter 3.
ഇപ്പോൾ നമുക്ക് തിമോത്തിയോസിന്റെ ഒന്നാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരാം.
It says here, there are many mysteries mentioned in the Bible, but only two great mysteries.
തിരുവചനത്തിൽ അനേക മർമ്മങ്ങളെക്കുറിച്ച് നാം കാണുന്നുണ്ടെങ്കിലും വലിയ മർമ്മങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് മർമ്മങ്ങൾ മാത്രമാണ്.
Ordinary mysteries, you read about the mysteries of the kingdom of heaven, the mystery of iniquity.
സാധാരണഗതിയിൽ മർമ്മങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ സ്വർഗരാജ്യത്തിന്റെ മർമ്മം, അധർമ്മത്തിന്റെ മർമ്മം, ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്.
There are two great mysteries.
എന്നാൽ വലിയ മർമ്മങ്ങൾ, ശ്രേഷ്ഠമായിരിക്കുന്ന രണ്ട് മർമ്മങ്ങളെക്കുറിച്ച് തിരുവചനം പറയുന്നു.
One is in 1 Timothy 3 and verse 16.
ഒന്നാമത്തെ കാര്യം, ആ വലിയ മർമ്മം, ഒന്ന് തിമോത്തിയോസ് മൂന്നാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലാണ്.
By common confession, great is the mystery of godliness.
എല്ലാവരും സമ്മതിക്കത്തക്ക നിലയിൽ വലിയ ദൈവഭക്തിയുടെ മർമ്മം എന്ന് പറഞ്ഞാണ് അത് തുടങ്ങുന്നത്.
This mystery relates to godliness, so it does not interest a man who is not interested in godliness.
ഈ ദൈവഭക്തി, ഈ മർമ്മത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് ദൈവഭക്തിയുടെ മർമ്മമെന്നാണ്. അതുകൊണ്ട് ദൈവഭക്തിയുടെ കാര്യത്തിൽ മനസ്സില്ലാത്ത ഒരാളിന് ഈ മർമ്മം അറിയാൻ യാതൊരു താല്പര്യവും.
If you try to understand this for the sake of argument or theology, I can be sure you won't understand it.
വേദശാസ്ത്രപരമായിരിക്കുന്ന ഒരു തർക്കത്തിനായിട്ട് ഈ കാര്യം നിങ്ങൾ മനസ്സിൽ ഗ്രഹിക്കാനേ ആഗ്രഹിക്കുന്നുള്ളെന്നവരിൽ ഞാൻ പറയാം, ഈ വലിയ മർമ്മം നിങ്ങൾക്ക് ഒരു പിടിയും കിട്ടത്തില്ല.
In fact, you may get the opposite understanding.
ഒരുപക്ഷെ നിങ്ങൾക്ക് നേരെ വിപരീതമായിരിക്കുന്ന ധാരണയായിരിക്കാം ദൈവം ഉദ്ദേശിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്.
Now when you read the Old Testament, you can see Christ in every book of the Bible.
പഴയ നിയമം നാം വായിക്കുന്ന സമയത്ത് പഴയ നിയമത്തിലെ ഓരോ പുസ്തകങ്ങളിലും നിഴലായിട്ട് ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയും.
In Genesis, he is the seed of the woman.
ഉൽപ്പത്തി പുസ്തകത്തിൽ സ്ത്രീയുടെ സന്തതി എന്നാണ് അവനെ പറഞ്ഞിരിക്കുന്നത്.
In Exodus, he is the Passover lamb.
പുറപ്പാട് പുസ്തകത്തിൽ അവൻ പെസഹ കുഞ്ഞാടാണ്.
In Leviticus, he is the sin offering.
ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവൻ പാപയാഗമാണ്.
In the book of Numbers, he is the serpent that was held up.
സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ ക്രിസ്തു മരുഭൂമിയിൽ ഉയർത്തപ്പെട്ടതായിരിക്കുന്ന പിച്ചള സർപ്പമാണ്.
Like that, we could go through the whole Bible.
അങ്ങനെ പഴയ നിയമത്തിലെ ഓരോ പുസ്തകങ്ങൾ എടുത്താലും ഓരോ പുസ്തകങ്ങളിലും യേശു ക്രിസ്തുവിനെ വ്യക്തമായിട്ട് നമുക്ക് ദർശിപ്പാൻ കഴിയും.
When the Pharisees read the Bible,
എന്നാൽ യേശുവിന്റെ കാലത്തുള്ള പരീശന്മാർ ഈ പഴയ നിയമ തിരുവെഴുത്തുകളെ വായിച്ചപ്പോൾ,
they looked at Jesus,
അവർ യേശുവിനെ നോക്കി,
they said, he is the prince of devil.
യേശുവിനെ കുറിച്ച് അവരുടെ അഭിപ്രായം, ഇവൻ ഭൂതങ്ങളുടെ തലവനാണെന്നായിരുന്നു.
Unconverted Roman centurions who never read the Bible said, this is the son of God.
ദൈവത്തിന്റെ തിരുവെഴുത്തുകളെ കുറിച്ച് യാതൊരു വിവരമില്ലാതിരുന്ന, ദൈവവഴികളെ കുറിച്ച് അറിയാത്ത റോമൻ ശതാധിപന് പോലും അവന്റെ ഹൃദയത്തിലും സാക്ഷ്യം പറഞ്ഞു, ഇവൻ ദൈവത്തിന്റെ പുത്രനാണ്. എന്നാൽ വേദപഠനശാലകളിൽ പോയി ധാരാളം ഡിഗ്രികൾ സമ്പാദിച്ച, അറിവ് വർദ്ധിപ്പിച്ച പരീക്ഷന്മാര് അവർ പറയുകയായിരുന്നു, ഇവൻ ഭൂതങ്ങളുടെ തലവനാണ്. ഇന്നും ഈ ചരിത്രം ആവർത്തിക്കുകയാണ്.
If you don't have a desire to humble yourself and obey, you will never understand the scriptures.
നിങ്ങളെ തന്നെ താഴ്ത്തി ദൈവത്തെ അനുസരിക്കുവാൻ നിങ്ങൾ മനസ്സ് വെക്കുന്നില്ലെന്ന് വരികിൽ ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ നിങ്ങൾക്ക് ഒരു സമയത്തും മനസ്സിലാകില്ല.
Unconverted heathen will know God better than you.
യേശുക്രിസ്തുവിനെ രക്ഷയറിയാത്ത ജാതീയരായിരിക്കുന്ന മനുഷ്യർ നിങ്ങളെക്കാൾ അധികം ദൈവത്തെ അറിയുമെന്നുള്ളതാണ്.
It's very dangerous to study the scriptures if you are not interested in obedience.
അനുസരിക്കുവാൻ ദൈവഭക്തിയുടെ മാർഗത്തിൽ നിങ്ങൾ മനസ്സ് വെച്ചിട്ടില്ലെങ്കിൽ ദൈവവചനം പഠിക്കുന്നത് അപകടകരമാണ് എന്നും ഞാൻ
പറയട്ടെ.
ഇന്ന് വരെ ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു വസ്തുതയുടെ വിശദീകരണമായിരിക്കാം ഞാനിപ്പോൾ നിങ്ങളോട് പറയുവാൻ പോകുന്ന കാര്യം.
Have you seen Hindus who are more upright and more God-fearing than many so-called believers?
വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന മറ്റനേകരെക്കാളും നീതിനിഷ്ഠരായിട്ട് നേരായ നിലയിൽ നടക്കുന്ന ഹൈന്ദവ സ്നേഹിതന്മാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്.
People who took me to court were not heathen. They claimed to be believers.
കോടതിയിലേക്ക് എന്നെ വലിച്ചെടുത്തുകൊണ്ടുപോയ വ്യക്തികൾ ദൈവത്തെ, യേശുവിനെ അറിയാത്ത ജാതികളായിരുന്നില്ല, അവർ വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്നവരായിരുന്നു.
People who have spoken maximum evil of me and written maximum evil of me in the last 25 years are believers, not heathen.
കഴിഞ്ഞ 25 വർഷക്കാലത്തിനിടയിൽ ഏറ്റവും അധികം എന്നെ കുറിച്ച് ദൂഷണം പറയുകയും എന്നെ കുറിച്ച് തിന്മകൾ എഴുതിപ്പിടിപ്പിക്കുകയും ചെയ്തവർ ഒന്നും ജാതികളിൽപ്പെട്ട ആളുകളായിരുന്നില്ല, അവർ വിശ്വാസികളായിരുന്നു.
That's not new.
അതൊരു പുതിയ സംഭവമല്ല.
The Romans and the Greeks never spoke evil about Jesus.
റോമൻ യവന ആൾക്കാരും യേശുവിനെ കുറിച്ച് ദൂഷണവും തിന്മയും പറഞ്ഞില്ല. യേശുവിന്റെ കാലത്തെ മതഭക്തരായ പരീശരായിരുന്നു. എന്തുകൊണ്ടാണ് അവരത് ചെയ്തതെന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടോ?
ശ്രദ്ധിക്കുക.
Because it's very dangerous to study the Bible if you're not interested in obedience.
അനുസരണത്തിനായിട്ടുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഇല്ലെന്ന് വരികിൽ തിരുവെഴുത്തുകൾ പഠിക്കുക എന്നുള്ളത് അപകടകരമായ കാര്യമാണ്.
What did we read?
നാം എന്താണ് വായിച്ചത്?
He who does not have, even what he has will be taken away.
യേശു മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞ വചനം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ഇല്ലാത്തവന് അവൻ ഉണ്ടെന്ന് തോന്നുന്ന ഉള്ളത് അല്പം കൂടി അത് എടുത്തുകളയപ്പെടും.
All human beings have a certain amount of conscience.
എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ശരിയായ ഒരു കാര്യമാണിത്. ഓരോ അളവിലുള്ളതായിരിക്കുന്ന ഒരു മനസ്സാക്ഷിയുടെ വെളിച്ചം അവർക്കുണ്ട്.
Even Hindus and Muslims and all.
ഏത് മതത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും ഹൈന്ദവരോ മുസ്ലിം സ്നേഹിതരോ ഇവർക്കെല്ലാം മനസ്സാക്ഷിയുടെ വെളിച്ചമുണ്ട്.
And so because of their conscience there are certain things they are afraid to do.
ആ മനസ്സാക്ഷിയുടെ ആ ശബ്ദം മുഖാന്തരം അവർക്ക് ചെയ്യുവാൻ ഭയമുള്ള ചില കാര്യങ്ങളുണ്ട്.
And they are sometimes very upright.
അതുകൊണ്ട് ചില സമയങ്ങളിൽ ഇവരിൽ പലരും വളരെ നേരെ ധർമ്മിഷ്ഠരായിട്ട് അവർ പെരുമാറാറുണ്ട്.
But when a Christian starts studying the Bible, he gets more knowledge of God than these people.
ഒരു ക്രിസ്ത്യാനി ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ തുടങ്ങുമ്പോൾ വിജാതീയരായിരിക്കുന്ന ആളുകളെക്കാൾ അധികം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അറിവ് അവർ ലഭിക്കുന്നു.
He doesn't obey this increased knowledge.
വർദ്ധിച്ചു വരുന്നതായിരിക്കുന്ന ഈ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അവന്റെ ജീവിതത്തിൽ അനുസരണമായി
മാറുന്നു.
അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്?
Even that original little conscience he had is taken away.
തുടക്കത്തിൽ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്ന അല്പമായിരിക്കുന്ന മനസ്സാക്ഷിയുടെ വെളിച്ചം പോലും അവനെ നഷ്ടമാകുന്നു എന്നുള്ളതാണ്.
And he becomes worse than the heathen.
ജാതികളിൽപ്പെട്ട ഒരുവനേക്കാൾ അധികമായിട്ട് വഷളായി തീരുന്ന അനുഭവമാണ് പലരുടെ.
But he is supposed to be a baptized believer.
എന്നാൽ വിശ്വാസ സ്നാനം സ്വീകരിച്ച ഒരു വിശ്വാസിയാണ് ഇവനെന്നാണ് മറ്റുള്ളവർ
അറിയുന്നത്.
എന്നാൽ ആത്മാവ് ഒരു പാപത്തെക്കുറിച്ച് ബോധ്യം നൽകുമ്പോൾ അവൻ അനുസരിക്കാൻ കൂട്ടാക്കുന്നില്ല. വളരെ അപകടം പിടിച്ച ഒരു സ്ഥിതിയാണിത്.
സോ വാട്ട് ഈസ് ദിസ് ഗ്രേറ്റ് മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്?
തിമോത്തിയോസ് ലേഖനത്തിൽ നാം കാണുന്ന ഈ ദൈവ ഈ ഭക്തിയുടെ വലിയ മർമ്മം എന്താണ്?
ഹി വാസ് റിവീൽഡ് ഇൻ ദ ഫ്ലെഷ്, വാസ് വിൻഡിക്കേറ്റഡ് ഇൻ ദ സ്പിരിറ്റ്, ബിഹെൽഡ് ബൈ ആഞ്ചൽസ്, proclaimed among nations, believed in the world, taken up in glory.
16th vakyathilana namadu kaanunnathu Yesu Christu jadathil velippettu aathmaavil neethigarikkappettu doodanmarga pradakshanayi jaathigalile prasangikkappettu lokathil vishwasikkappettu tejasil edukkappettu.
This is not for explanation.
Idu visudhikaranathinu vendiyulla oru karyamalla.
This is not like learning mathematics 2 plus 2 is 4.
2 + 2 = 4 ennulladhil ganithashastram padikkunnathu pole naam padikkan kaliyunna oru karyavumalla.
This is something for our spirit.
Nammude aathmaavinu vendi deivam oru velippaadayittu nalguvan aagrahikkunna karyamaanu.
It is to lead to obedience, not understanding.
Namme anusaranathinte choodukalilekku nadathuvanayittu deivam nammude aathmaavil nalguvan aagrahikkunna sambathaanidu.
When the Holy Spirit tells me to apologize to somebody, what I need is obedience, not understanding.
Parishuddhaatmaavu വേറൊരു വ്യക്തിയോട് ഒരു കാര്യത്തിന് ക്ഷമാപണം നടത്തുവാൻ എനിക്ക് ബോധ്യം നൽകുമ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവ് എന്റെ തലയിൽ വെക്കുക എന്നുള്ളതല്ല, അനുസരിക്കുക എന്നുള്ളതാണ് എന്റെ ആവശ്യം.
മേ ഗോ ബിയോണ്ട് ലോജിക്.
ഒരുപക്ഷെങ്കിലത് യുക്തിക്ക് നിരക്കുന്ന കാര്യമായിരിക്കില്ല പലപ്പോഴും ആത്മാവ് പറയുന്നത്, പക്ഷെ അനുസരിക്കുക എന്നുള്ളതാണ് എന്റെ ആവശ്യം. ഞാൻ ഉദാഹരണം പറയാം.
Supposing he has done me some wrong and because of that our relationship is a little distant.
നിങ്ങൾ വിചാരിക്കുക, ഞാൻ ഈ സഹോദരനെ എതിരെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, ഒരു തിന്മ ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ ഒരു അകൽച്ച ഉണ്ടായെന്നിരിക്കും.
According to logic, who should take the first step to restore that relationship?
നമ്മുടെ മനുഷ്യബുദ്ധി അനുസരിച്ച് ആരാണ് ബന്ധം സാധാരണഗതിയിലാക്കുവാൻ ഒന്നാമത്തെ ചുവട് വെക്കേണ്ടത്?
If you go to the Supreme Court, what does the Supreme Court say? Who is supposed to take the first step?
ഇന്ത്യയിലെ പരമോന്നത നീതി ന്യായ കോടതിയിൽ നാം പോയാൽ അവരും അഭിപ്രായം പറയുന്നത് ഇതുതന്നെയായിരിക്കും.
Definitely he has to take the first step.
ആരാണ് തെറ്റ് ചെയ്തത്, ദോഷം ചെയ്തത്, ആ വ്യക്തിയാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എടുക്കേണ്ടത്.
But the Holy Spirit tells me, you take the first step.
എന്നാൽ പരിശുദ്ധാത്മാവ് എന്നോടാണ് മറിച്ച് തെറ്റ് ആരോട് ചെയ്തു ആ വ്യക്തിയോടാണ് പറയുന്നതെങ്കിൽ ആ വ്യക്തി അനുസരിക്കുക.
If I am a logically minded person, I will argue with the Holy Spirit. No, he has to take the first step.
ഞാൻ വളരെ യുക്തി ഉള്ള ഒരു ശക്തിയുള്ള ഒരു വ്യക്തിയാണെന്ന് വരിൽ പരിശുദ്ധാത്മാവിനോട് പോലും ഞാൻ തർക്കിക്കും, അല്ല അവനാണ് എനിക്കെതിരെ തെറ്റ് ചെയ്തത്, അവനാണ് ആദ്യം.
I'm not talking a strange story. You husbands and wives know very well what I'm talking about.
നിങ്ങൾക്ക് അപരിചിതമായിരിക്കുന്ന വിചിത്രമായ കഥകളൊന്നും അല്ലല്ലോ ഞാൻ പറയുന്നത്. വിവാഹിതരായ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം വേഗത്തിൽ മനസ്സിലാകും.
Don't go by logic.
നിങ്ങളുടെ യുക്തിയെ ആശ്രയിച്ച് നിങ്ങൾ ജീവിക്കാതിരിക്കുക.
Go by the spirit.
ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് തരുന്ന നേരിയ ശബ്ദങ്ങളെ അനുസരിക്കുക.
This is a mystery to be understood in my spirit.
അതുകൊണ്ട് ഇവിടെ നാം വായിച്ച ആ വചനങ്ങളും എന്റെ ആത്മാവിൽ ഞാൻ ഗ്രഹിക്കേണ്ട ഉൾക്കൊള്ളേണ്ടതായിരിക്കുന്ന ഒരു വലിയ മർമ്മമാണ്.
If you go by logic, you'll wait for all eternity for that person to come and humble himself.
നിങ്ങൾ യുക്തിപൂർവം ഒരു നിലപാടെടുത്ത് തുടരുകയാണെങ്കിൽ നിങ്ങൾ നിത്യത വരെയും കാത്തിരിക്കേണ്ടി വരും. നിങ്ങളോട് സത്യം ചെയ്ത വ്യക്തി വന്ന് നിങ്ങളോട്
നിരപ്പുക. You may restore that relationship in one day.
എന്നാൽ ആത്മാവിനെ അനുസരിക്കുവാൻ മനസ്സുള്ള ഒരു വ്യക്തിയാണ് നീ എന്ന് വരികിൽ ഒരു ദിവസത്തിനുള്ളിൽ ആ തകർന്ന ബന്ധത്തെ നിരപ്പാക്കുവാൻ നിനക്ക് കഴിഞ്ഞെന്ന് വരും.
The vast majority of even so-called spiritual believers live by logic.
ആത്മീകരെന്ന് അഭിമാനിക്കുന്ന വിശ്വാസികൾ തന്നെ ഭൂരിഭാഗവും അവരുടെ യുക്തി അനുസരിച്ച് ജീവിക്കുന്നവരാണെന്നുള്ളത് ഖേദപൂർവ്വം. അങ്ങനെയുള്ള ഭാര്യാഭർത്താക്കന്മാരും ആത്മീകരെന്ന് അഭിമാനിക്കുന്നവരും ഇതേ നിലയിൽ ചെയ്യാറുണ്ട്.
This is more important than adult baptism and speaking in tongues, let me tell you.
ഞാൻ നിങ്ങളോടൊരു കാര്യം വ്യക്തമായി പറയട്ടെ, വിശ്വാസ സ്നാനവും അന്യഭാഷയിൽ സംസാരിക്കുന്ന ഈ സത്യമായ കാര്യങ്ങളെക്കാളൊക്കെ നമ്മെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധാത്മാവിനെ അതാത് സമയങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ്.
ജീസസ് ക്രൈസ്റ്റ് കേം ഇൻ ദ ഫ്ലഷ്.
യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു.
ആൻഡ് ഹി വാസ് ഡിക്ലയർഡ് പ്യുർ ഇൻ ദ സ്പിരിറ്റ്.
ആത്മാവിൽ അവൻ നിർമ്മലനാണ്, നീതിമാൻ എന്നവന് സാക്ഷ്യം ലഭിച്ചു.
ഏഞ്ചൽസ് സോ ഹിം.
ദൂതന്മാർ അവനെ ദർശിച്ചു.
This is the message we preach among the nations.
ഈ സന്ദേശമാണ് ജാതികളുടെ ഇടയിൽ സുവിശേഷമായിട്ട് പ്രസംഗിക്കപ്പെടുന്നത്.
And this is believed by some, not believed by others.
എല്ലാവരും വിശ്വസിക്കുന്നില്ലെന്ന് വരികിലും ഈ യേശുവിനെ ഇവനെക്കുറിച്ചുള്ള സുവിശേഷം ഇതാണ് ലോകത്തിൽ വിശ്വസിക്കപ്പെടുന്നത്.
Jesus was taken up in glory.
ഈ ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന യേശു തേജസ്സിൽ പിതാവിന്റെ അടുക്കലേക്ക് എടുക്കപ്പെട്ടു.
You see, what is the great mystery in all this?
ഞാനീ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന സാധാരണ കാര്യങ്ങൾ തന്നെയല്ലേ, ഇതിനകത്ത് എന്താ വലിയ മർമ്മമിരിക്കുന്നത്?
ദ ഗ്രേറ്റ് മിസ്റ്ററി ഇസ് ദിസ്.
ഏറ്റവും വലിയ മർമ്മം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ?
ഹൗ കുഡ് എ മാൻ ബി കം ഇൻ ദിസ് ഫ്ലഷ് ആൻഡ് റിമെയിൻ പ്യുർ ഇൻ ദ സ്പിരിറ്റ്? ദാറ്റ് ഇസ് ദ മിസ്റ്ററി.
ആ വലിയ മർമ്മം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഇതുപോലുള്ളതായിരിക്കുന്ന ഒരു ജഡത്തിൽ ലോകത്തിൽ വന്ന് ജീവിച്ചിട്ട് ഒരു മനുഷ്യന് പരിപൂർണമായ നിലയിൽ നിർമ്മലനായിട്ടിരിക്കുവാൻ എങ്ങനെ കഴിഞ്ഞു?
ഇറ്റ്സ് ലൈക്ക് സപ്പോസിംഗ് ഐ സേ ഐ ഹാവ് എ പിഗ് ഇൻ മൈ ഹൗസ് വിച്ച് നെവർ ഈറ്റ്സ് എനിത്തിങ് ഡർട്ടി.
ഞാൻ നിങ്ങളോട് പറയുന്നതെന്നിരിക്കട്ടെ, എന്റെ വീട്ടിൽ ഞാൻ വളർത്തുന്ന ഒരു പന്നിയുണ്ട്, വൃത്തികെട്ട യാതൊരു സാധനവും തിന്നാൻ ആഗ്രഹിക്കാത്ത പന്നി, എപ്പോഴും വളരെ വൃത്തിയായിട്ട് ശുചിയായിട്ട്
എപ്പോഴും
ശുചിയായി
സൂക്ഷിക്കും.
എന്തെങ്കിലും വൃത്തിയായിട്ടുള്ള വേസ്റ്റ് സാധനങ്ങൾ എന്തെങ്കിലും അതിന് തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ പന്നിയുടെ വിശേഷത എന്താണെന്നറിയാമോ? അത് നേരെ മുഖം വൃത്തിയുള്ളതായിരിക്കുന്ന വളരെ നല്ല ഫ്രഷ് ആയിരിക്കുന്ന പ്രത്യേകിച്ച് വളരെ വൃത്തിയുള്ള ഒരു പാത്രത്തിൽ കൊടുത്തെങ്കിലേ ഈ പന്നി ഇത് തിന്നുകയുള്ളൂ.
See, this is a great mystery. All the newspapers will come to my house to see this pig.
അങ്ങനെ ഞാൻ ഒരു വിളംബരം നടത്തിക്കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നു മിക്കവാറും എല്ലാ പത്രപ്രതിനിധികളും എന്റെ വീട്ടിൽ വരും ഈ പന്നിയെ കാണാൻ.
Isn't that a mystery? Great mystery. How can that happen?
ഓ, ഇത് ഒരു അസാധാരണ സംഭവം തന്നെയല്ലേ, ഒരു വലിയ മർമ്മം തന്നെയല്ലേ ഒരു പ്രത്യേക അർത്ഥത്തിൽ? കാരണം ഒരു പന്നിക്ക് എങ്ങനെ ഇതുപോലെ പെരുമാറാൻ കഴിയും?
ഹൗ കൻ എ മാൻ കം ഇൻ ദ ഫ്ലഷ് ആൻഡ് ബി പ്യുർ ഇൻ ദ സ്പിരിറ്റ്?
ഓ, നമ്മളെപ്പോലെ ജഡത്തിൽ ഒരുവൻ വന്നിട്ട് എങ്ങനെ അവൻ തന്നെ തന്നെ മുഴുവനും നിർമ്മലനായിട്ട് ഈ ജീവിതത്തിൽ മുഴുവൻ സൂക്ഷിക്കുവാൻ കഴിയും?
ദ ബൈബിൾ സേസ് ഇൻ ഹീബ്രൂസ് ചാപ്റ്റർ 2,
എബ്രായരുടെ രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നത് എന്താണ്?
വേഴ്സ് 17.
എബ്രായരുടെ രണ്ടാം അധ്യായത്തിന്റെ 17th വാക്യം.
ജീസസ് ക്രൈസ്റ്റ് ഹാഡ് ടു ബി മെയ്ഡ് ലൈക്ക് ഹിസ് ബ്രദേഴ്സ് ഇൻ ഓൾ തിങ്സ്.
ഈ ദൈവത്തിനായിരിക്കുന്ന യേശുവിനെ തന്റെ സഹോദരന്മാരോട് സകലത്തിലും സദൃശനായി തീരേണ്ടത് ആവശ്യമായിരുന്നു.
This is what the Bible says. This is what I believe.
ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്ന ചിത്രം ഇതാണ്. ഞാനും മുഴുഹൃദയത്തോടെ ഈ വചനം വിശ്വസിക്കുന്നു.
ലൂക്ക് ചാപ്റ്റർ 1.
ലൂക്കോസിന്റെ സുവിശേഷം 1 അധ്യായം.
When Jesus was born,
യേശു ജനിച്ച സമയത്ത്,
conceived, the body was conceived.
യേശു ക്രിസ്തുവിന്റെ ഈ ഭൗതിക ശരീരം അവന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയത്ത്,
He didn't have an earthly father.
അവന് ലോകപ്രകാരം ഒരു പിതാവില്ലായിരുന്നു.
His mother was a virgin, as we read in Luke 1:34.
ലൂക്കോസ് 1:34 നാം വായിക്കുന്ന പോലെ അവന്റെ മാതാവ് ഒരു കന്യകയായിരുന്നു, പുരുഷനെ അറിയാത്തവൾ ആയിരുന്നു.
But the Holy Spirit came upon him.
എന്നാൽ പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വന്നു എന്നാണ് നാം വായിക്കുന്നത്.
And produced a body in her womb.
മേരിയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിന്റെ ഒരു ശരീരം ഭ്രൂണം ഉളവാക്കി എന്നാണ് നാം മനസ്സിലാക്കുന്നത്.
അവർ ബോഡി വാസ് നോട്ട് പ്രൊഡ്യൂസ് ലൈക് ദാറ്റ്.
നമ്മുടെ ആരുടെയും ശരീരം നമ്മുടെ അമ്മമാരുടെ ഉദരത്തിൽ അങ്ങനെ ഉരുവായതല്ല.
Our body was produced by our father.
നമ്മുടെ
in the mother's womb.
പിതാക്കന്മാരെ അവരുടെ വംശവും ചേർന്നാണ് അങ്ങനെയാണ് നാം നമ്മുടെ അമ്മമാരുടെ ഉദരത്തിൽ ഉരുവായത്.
Jesus was different.
എന്നാൽ യേശു ഇതിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു.
The Holy Spirit produced that body in Mary's womb.
പരിശുദ്ധാത്മാവായിരുന്നു ആ ശരീരത്തെ മറിയയുടെ ഉദരത്തിൽ ഉരുവാക്കിയത്.
And therefore that it's called here that holy thing which came out of that womb is called the Son of God.
35th vakathil nam kaanunna pole parishuddhaanmaavu ninde mel vannittu angane ulbhavikkunna vishuddha praja avane devutran ennu vilikkappadum.
What came out of Mary's womb?
Mariyude udarathil ninnum purathu vannathu endaanu?
A holy thing.
Vishuddhamayirikkunna oru prajayayirunnu.
When I came out of my mother's womb, I was not a holy thing.
Njan ende ammayude udarathil ninnum ഈ ഭൂമിയിൽ പിറന്നു വീണപ്പോൾ എന്നെ കുറിച്ച് ഒരിക്കലും അത് പറയുവാൻ കഴിയുമായിരുന്നില്ല.
ഐ വാസ് ലൈക് ഡേവിഡ് സേസ് ഇൻ സിൻ മൈ മദർ കൺസീവ്ഡ് മീ.
ദാവീദിന്റെ സാക്ഷ്യമേ എനിക്കും പറയുവാനുള്ളൂ, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു.
സോ ഇൻ ദാറ്റ് സെൻസ് ജീസസ് വാസ് നോട്ട് ലൈക് us.
ആ അർത്ഥത്തിൽ യേശു നമ്മെ പോലെ അല്ലായിരുന്നു എന്നും നാം കാണുന്നു.
He was not like us there.
നിശ്ചയമായിട്ടും ആ കാര്യത്തിൽ യേശു നമ്മെ പോലെ അല്ലായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്.
If he was like us there, he could not have died for our sins.
ആ നിലയിലായിരുന്നു യേശു നമ്മെ പോലെ ആയിരുന്നു അവൻ മറിയയുടെ ഉദരത്തിൽ ജനിച്ചിരുന്നെങ്കിൽ നമ്മുടെ പാപങ്ങളുടെ പ്രായച്ഛിതമായിട്ട് അവന് നമുക്ക് പകരം മരിക്കുവാൻ കഴിയുമായിരുന്നില്ല.
He was not a pig like us.
നമ്മെ പോലെ പന്നിയുടെ സ്വഭാവമുള്ള നിലയിൽ പാപത്തിലേക്ക് എപ്പോഴും ചായുന്ന ഒരു സ്വഭാവമായിരുന്നില്ല അവന്റേത്.
But because he loved us, he took on this robe of a pig because he wanted to love us and save us from being pigs.
നമ്മോടുള്ള കർത്താവിന്റെ അത്യധികമായ സ്നേഹം നിമിത്തം നമ്മെ രക്ഷിപ്പാൻ ഒരു പന്നിയെ പോലെ ഈ പുറമോടി ഈ ശരീരം ഇത് അവൻ ഏറ്റെടുത്തു.
How many of you would be willing to be a pig in order to teach pigs how to live clean?
വൃത്തിയായും ശുചിയായും ജീവിതം നയിക്കുവാൻ മറ്റുള്ള പന്നികൾക്ക് കഴിയേണ്ടതിന് നിങ്ങളിൽ ആർ അവരിൽ ഒരു പന്നിയായിട്ട് തീരുവാൻ മനസ്സുള്ള വ്യക്തിയാണ്?
If you do that, you'll love those pigs very greatly.
നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെന്നവരെങ്കിലും ഞാൻ പറയാം, ആ പന്നികളെ ഇത്രയധികം സ്നേഹിക്കുന്ന ആരും ഉണ്ടാകില്ല.
You want to know how much Jesus loved you? Just think of your willing to become a pig in order to help other pigs.
യേശു എത്രയധികം നമ്മെ സ്നേഹിച്ചു ഈ ജഡാവതാരം എടുത്തതിൽ എന്ന് നിങ്ങൾക്കൊരു ആശയം കിട്ടണമെന്ന് വരികില് ഒരു പന്നിയെ പോലെ നിങ്ങൾ ആകുന്നതിനെ കുറിച്ച് മനസ്സിൽ ധ്യാനിച്ചു നോക്കാം.
That is how much Jesus loved us.
യേശു നമ്മെ അത്രയധികം സ്നേഹിച്ചു.
For him to do it.
അവൻ അത് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു.
To me the mystery of godliness is something that reveals to me the tremendous love of Jesus for me. It's not something for argument.
എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവഭക്തിയുടെ മർമ്മം എന്ന് പറയുന്നത് മറ്റുള്ളവരോട് തർക്കിക്കുവാനുള്ള ഒരു ഉപദേശ വിഷയമല്ല, മറിച്ച് സ്വർഗത്തിലെ ദൈവം പന്നിയെ പോലെ ചെളിക്കുഴിയിൽ കിടന്ന എന്നെ എത്രയധികം സ്നേഹിച്ചു എന്നുള്ളതിന്റെ വെളിപ്പാടാണ് ദൈവഭക്തിയുടെ മർമ്മം.
Now don't misunderstand me. He did not become a pig. It is impossible for him to have become like us.
എന്നെ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. അവനൊരു പന്നിയായി എന്നല്ല ഞാൻ പറഞ്ഞത്. അവൻ ഒരു കാലത്തും അത് സാധ്യമായിരുന്നില്ല. അവൻ ദൈവം
തന്നെയായിരുന്നു.
അവൻ നാം വായിച്ചതുപോലെ മറിയയുടെ ഉദരത്തിൽ ഒരു വിശുദ്ധ പ്രജയായിട്ട് പരിശുദ്ധാത്മാവിനാൽ
ഉരുവായവനാണ്.
അവൻ നിത്യത മുതൽ കഴിഞ്ഞ കാല നിത്യത മുതൽ അവൻ നിത്യമായിട്ട്
ദൈവമായിരുന്നു.
ഭൂമിയിൽ തൻ ജീവിച്ച 33 വർഷക്കാലവും അവൻ ദൈവം
തന്നെയായിരുന്നു.
അവൻ വരാൻ പോകുന്ന നിത്യതയിലും അവൻ ദൈവം തന്നെയാണ്. ആ നിലയിൽ നാം യേശുവിനെ പോലെയല്ല ഒരു വ്യക്തി പോലും.
But he became like us in order to teach us how to live a godly life.
ദൈവഭക്തിയുടെ ഒരു ജീവിതം നമ്മെ പഠിപ്പിക്കേണ്ടതിനായി നമ്മെ സഹായിപ്പാൻ അവൻ നമ്മിൽ ഒരുവനെ പോലെ ഈ ഭൂമിയിൽ നടന്നു ജീവിച്ചു എന്നുള്ളതാണ് ദൈവവചനത്തിന്റെ സാക്ഷ്യം.
Says in Hebrews 4:15.
എബ്രായരുടെ 4 അധ്യായത്തിന്റെ 15 വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്.
He was tempted in all points as we are.
യേശു നമ്മെ പോലെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനായിരുന്നു എന്ന് നാം വായിക്കുന്നു.
And here is where the Malayalam translation I have to say is wrong. Every English translation is much more correct.
ഈ ഒരു പ്രത്യേക വാക്യം മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ശരിയായ നിലയിൽ അല്ല എന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ മിക്കവാറും ഇംഗ്ലീഷ് പരിഭാഷകളെല്ലാം വളരെ വ്യക്തമായിട്ട് ആ കാര്യം പറയുന്നുണ്ട്.
He was tempted in all points like we are, but he did not sin.
യഥാർത്ഥത്തിൽ ആ വചനത്തിന്റെ ആശയം ഇങ്ങനെയാണ്. മൂല തിരുവെഴുത്തുകളില് നമ്മെ പോലെ സകലത്തിലും യേശു പരീക്ഷിക്കപ്പെട്ടവനായിരുന്നു, എന്നാൽ അവൻ ഒരിടത്തും ഒന്നിലും അവൻ പാപം ചെയ്തില്ല.
മലയാളം ട്രാൻസ്ലേഷൻ ഗിവ്സ് ദി ഇംപ്രഷൻ ദാറ്റ് ഹി വാസ് ടെംപ്റ്റഡ് ഇൻ എവരി ഏരിയ എക്സെപ്റ്റ് ദി ഏരിയ ഓഫ് സിൻ.
മലയാള പരിഭാഷ ഊരിപ്ലവമായിട്ട് വായിക്കുന്ന ഒരാളിന് കിട്ടുന്ന ആശയം ഏതാണ്ട് ഇങ്ങനെയാണ്. യേശു എല്ലാ മേഖലകളിലും പരീക്ഷിക്കപ്പെട്ടു. എന്നാൽ പാപം ചെയ്യുന്ന കാര്യത്തിൽ മാത്രം അവൻ പരീക്ഷിക്കപ്പെട്ടില്ല
എന്നാണ്.
എന്നാൽ അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പാപം ചെയ്യാനല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യത്തിനാണ് നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത്?
ഐ മീൻ ടു സേ ഹി വാസ് ഹംഗ്രി, ദാറ്റ്സ് നോട്ട് എ ടെംപ്റ്റേഷൻ.
യേശുവിന് വിശന്നു എന്ന് പറഞ്ഞു, അതിലാണ് അവൻ പരീക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ അതൊരു
പരീക്ഷയാണ്.
കാരണം വിശക്കുക എന്ന് പറയുന്നത് ഒരു പാപമാണോ?
നോ, ഇറ്റ്സ് നോട്ട് എ സിൻ ടു ഫീൽ സ്ലീപ്പി.
ഉറക്കം വരിക, ഉറങ്ങാനുള്ള ഒരു ആവശ്യം ഉണ്ടാകുക എന്ന് പറയുന്ന പാപമാണോ?
ഇറ്റ്സ് നോട്ട് എ സിൻ ടു ഫീൽ ടയർഡ്.
ക്ഷീണിതനായി ശരീരം ക്ഷീണിച്ച ഒരു അവസ്ഥയിലായിരിക്കും എന്ന് പറയുന്നത് പാപമാണോ?
ഇറ്റ്സ് നോട്ട് എ സിൻ ഈവൻ ടു സ്ലീപ്പ് ഇൻ എ മീറ്റിംഗ്.
ഒരു മീറ്റിംഗിൽ ഇരുന്ന് പോലും നിങ്ങൾ വളരെ ക്ഷീണിച്ച വ്യക്തിയാണെങ്കിൽ ചില നിമിഷങ്ങൾ ഉറങ്ങിപ്പോകുന്നത് ഒരു പാപമല്ല.
ദീസ് ആർ നോട്ട് ടെംപ്റ്റേഷൻസ്.
ഇതിനെയൊക്കെ നാം പരീക്ഷയെന്നാണോ വിളിക്കുന്നത്?
യു നെവർ സേ ഐ ആം ടെംപ്റ്റഡ് ടു ഗോ ടു സ്ലീപ്പ്.
നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ രാത്രിയിൽ ഉറങ്ങുന്ന സമയമായ സമയത്ത് ഇപ്പോൾ ഞാൻ ഉറങ്ങാനായിട്ട് ശക്തിയായിട്ട് പരീക്ഷിക്കപ്പെടുകയാണെന്ന് പറയാറുണ്ട്?
You never say, well, I'm tired, I'm tempted to take some rest now.
ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുകയാണ്, ഒരല്പം വിശ്രമിക്കാനായിട്ട് ഞാൻ ശക്തമായിട്ട് പരീക്ഷിക്കപ്പെടുകയാണ്. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും പറയാറുണ്ടോ?
Every temptation is to do something wrong.
എല്ലാ പരീക്ഷയും എന്തെങ്കിലും തിന്മ ചെയ്യാൻ വേണ്ടിയുള്ള പരീക്ഷയാണ്.
So when it says Jesus was tempted like us, he was tempted to do something wrong.
നമ്മെ പോലെ യേശു പരീക്ഷിക്കപ്പെട്ടുവെന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ തിന്മ ചെയ്യുവാൻ അതിനായിട്ട് യേശു പരീക്ഷിക്കപ്പെട്ടു എന്നാണ് നാം മനസ്സിലാക്കുന്നത്.
Now it says in James chapter 1,
യോഹന്നാന്റെ യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്.
Verse 13, God cannot be tempted by evil.
യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം 13 വാക്യത്തിൽ നാം കാണുന്നത് ദൈവത്തെ ആർക്കും ദോഷങ്ങളാൽ പരീക്ഷിക്കുവാൻ കഴിയുകയില്ല.
Was Jesus God on earth?
യേശു ഭൂമിയിൽ ദൈവമായിരുന്നു.
Yes.
തീർച്ചയായും.
Was he tempted?
അവൻ പരീക്ഷിക്കപ്പെട്ടിരുന്നു.
Forget Hebrews 4:15. Let's go to Matthew 4, verse 1.
എബ്രായ ലേഖനം 4 അധ്യായം 15 വാക്യത്തിൽ പറഞ്ഞ കാര്യം ഒരു നിമിഷം നിങ്ങൾ മറന്നിട്ട് മത്തായിയുടെ സുവിശേഷം 1 അധ്യായത്തിലേക്ക് പോകാം.
4:1.
മത്തായിയുടെ സുവിശേഷം 4 അധ്യായത്തിന്റെ 1 വാക്യം.
Jesus was tempted by the devil.
അവിടെ നാം വായിക്കുന്നത് എന്താണ്? യേശു പിശാചിനാൽ
പരീക്ഷിക്കപ്പെട്ടു.
ഇവിടെ മലയാള പരിഭാഷയിൽ അത് തെറ്റൊന്നും കൂടാതെയാണ്
പരിഭാഷപ്പെടുത്തിയത്.
പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ
മരുഭൂമിയിൽ
ദൈവത്തെ പരീക്ഷിക്കുവാൻ കഴിയുമോ? അവൻ ദൈവമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു, ദൈവത്തെ പരീക്ഷിക്കുവാനും കഴിയത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ദൈവവചനം തന്നെ പറയുന്നു, യേശു ഭൂമിയിലായിരുന്നപ്പോൾ പിശാച് അവനെ പരീക്ഷിച്ചു.
He was God on earth. People worshipped him and he accepted the worship.
ഭൂമിയിൽ അവൻ ദൈവമായിരുന്നു, മനുഷ്യരുടെ ആരാധന അവൻ ഏറ്റുവാങ്ങി.
What is this? What is the explanation for this?
പരസ്പര വിരുദ്ധം തോന്നാവുന്ന ഈ കാര്യത്തിന്റെ വിശദീകരണം എന്താണ്?
Let me show you Romans 8, verse 3.
റോമാലേഖനം 8 അധ്യായത്തിന്റെ 3 വാക്യം നിങ്ങൾ ഒരു നിമിഷം ശ്രദ്ധിക്കുമോ?
Romans 8:3 says there was something that the law could not do.
റോമരട്ടിന്റെ 3 പറയുന്നത് ന്യായപ്രമാണത്തിന് ചെയ്യുവാൻ കഴിയാതിരുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു.
What was it the law could not do?
ന്യായപ്രമാണത്തിന് സാധിക്കാഞ്ഞ കാര്യം എന്താണ്?
The law could stop me from committing adultery outside by threatening me with punishment.
ശിക്ഷയുടെ ഭയം നിമിത്തം മറ്റുള്ളവർ കാണുക ഒരു വ്യഭിചാര കർമ്മത്തിൽ ഏർപ്പെടാതിരിക്കുവാൻ എന്നെ തടയുവാൻ ന്യായപ്രമാണത്തിന് കഴിയുമായി.
But the law could not stop me from committing adultery in my heart.
എന്നാൽ എന്റെ ഹൃദയത്തിൽ അശുദ്ധമായ ചിന്തകൾ കൊണ്ട് വ്യഭിചാരം ചെയ്യുന്നതിൽ നിന്നും എന്നെ തടയുവാൻ ഒരു ന്യായ പ്രമാണത്തിനും കഴിയുകയില്ല.
Law could stop me from committing murder by threatening that you'll be killed if you murder.
നിനക്ക് മരണശിക്ഷ ലഭിക്കുമെന്നുള്ള ഭയം നിമിത്തം മറ്റൊരുവനെ കൊല്ലുവാൻ എന്നെ തടയുന്നതായിരിക്കാം ന്യായ പ്രമാണം.
The law could not stop me from hating that man as much as I like.
എനിക്ക് അത്യധികം മറ്റൊരാളിനെ വെറുക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന എന്റെ ഹൃദയത്തിന്റെ നിലയിൽ നിന്ന് എന്നെ തടയുവാൻ ന്യായ പ്രമാണത്തിന് കഴിയുകയില്ല.
The law could only clean up my outside life.
ന്യായപ്രമാണത്തിന്റെ ബാഹ്യമായിരിക്കുന്ന ജീവിതത്തെ വെടിപ്പാക്കാനേ കഴിയുകയുള്ളൂ. എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ ന്യായപ്രമാണം അശക്തമാണ്.
വാട്ട് ദ ലോ കുഡ് നോട്ട് ഡു,
ന്യായപ്രമാണത്തിന് ഈ വിധത്തിൽ കഴിയാതിരുന്ന കാര്യത്തെ
ഗോഡ് ഡിഡ്,
ദൈവം ചെയ്തു എന്നാണ് നാം വായിക്കുന്നത്.
ഹൗ ഡിഡ് ഹി ഡു ഇറ്റ്?
ദൈവം എങ്ങനെയാണ് ന്യായപ്രമാണത്തിന് അസാധ്യമായ കാര്യം? ഇതാണ് പുതിയ ഉടമ്പടി.
ഹി സെന്റ് ഹിസ് ഓൺ സൺ ഇൻ ദ ലൈക്നെസ് ഓഫ് സിൻഫുൾ ഫ്ലെഷ്.
ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചു.
He didn't say he sent him in sinful flesh.
അവിടെ നാം വായിക്കുന്നത് പാപജടത്തിൽ അയച്ചു എന്നല്ല.
No, what was born was a holy thing.
നമ്മ തടസ്സത്തിൽ വായിച്ചല്ലോ മറിയുടെ ഉദരത്തിൽ ഉരുവായത് ഒരു വിശുദ്ധ പ്രജ തന്നെയായിരുന്നു.
There was no sin in his flesh.
അവന്റെ ജഡത്തിൽ പാപമില്ലായിരുന്നു.
We are born with sin in our flesh.
നമ്മുടെ ജഡത്തിൽ പാപവുമായിട്ടാണ് നാം എല്ലാം പിറന്നു വീണത്.
He came in the flesh.
അവൻ ജഡത്തിൽ വെളിപ്പെട്ടവനാണ്.
But not in sinful flesh.
അവൻ ജഡത്തിൽ വെളിപ്പെട്ടെങ്കിലും പാപജഡത്തിലല്ല അവൻ പ്രത്യക്ഷപ്പെട്ടത്.
He came, we can say, with our shape.
നമ്മുടെ വായിച്ചത് പാപജടത്തിന്റെ സാദൃശ്യത്തിൽ എന്നാണ്.
നമ്മളെ
പോലെയുള്ള ആകാരത്തിൽ, രൂപത്തിൽ, ഭാവത്തിൽ അങ്ങനെയാണ് അവൻ വന്നത്.
But he was not a pig inside. He was clean, holy.
എന്നാൽ അശുദ്ധിയിലേക്ക് എപ്പോഴും തിരിയുന്ന, മനസ്സിലേക്ക് ചായുന്ന ഒരു പന്നിയെ പോലെ അകത്ത് അശുദ്ധചിന്തകളുള്ളവർ ആയിരുന്നില്ല.
We are pigs inside.
എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പറയാൻ കഴിയുന്ന സാക്ഷ്യം അകത്ത് അശുദ്ധിയിലേക്ക് എപ്പോഴും കൈനീട്ടുന്ന പന്നികളെ പോലെയാണ്.
We need to understand this.
ഈ വ്യത്യാസം നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്.
Why did he come in our flesh?
നമ്മുടെ ജഡത്തിൽ യേശു ഈ ഭൂമിയിൽ വന്നതിന്റെ കാരണം നാം റോമരട്ടിന്റെ മൂന്നിൽ വായിക്കുന്ന പോലെ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ യേശുവിന്തിനാണ് വന്നത്.
In our flesh, but with all the sin absent from it.
നമ്മുടെ ജഡത്തിൽ തന്നെയാണ് അവൻ വന്നത്. എന്നാൽ നമ്മളിലുള്ളതായിരിക്കുന്ന ഈ പാപം ഇല്ലാതെ, ഈ പാപമില്ലാത്ത നമ്മെ പോലെയുള്ള ഒരു ജഡത്തിൽ.
So that on Calvary's cross, in this flesh, all sin could be judged and condemned, like it says in verse 3.
നമ്മുനാമകത്തിൽ അതാണ് വായിക്കുന്നത്. പാപം നിമിത്തം ദൈവവനെ അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. നമ്മുടെ പാപമില്ലാത്ത യേശുക്രിസ്തുവിന്റെ ജഡത്തിൽ നാം എല്ലാവരുടെയും പാപത്തെ ദൈവത്തിന് ന്യായം വിധിക്കുവാൻ കഴിയുമാ.
We had committed so many sins in this flesh.
നമ്മുടെ ജഡത്തിൽ നമ്മുടെ അവയവങ്ങൾ കൊണ്ട് നാം എത്രയോ അധികം പാപങ്ങൾ ചെയ്തവരാണ്.
This flesh deserved judgment.
നമ്മുടെ ഓരോരുത്തരുടെയും ജഡം ദൈവത്തിന്റെ ന്യായവിധിക്ക് തീക്ക് മാസോഗ്യമായതാണ്.
God sent his son in this flesh.
അതുകൊണ്ട് തന്നെ ജഡത്തിൽ ജീവിക്കുന്ന നമ്മുടെ ജഡത്തിൽ, ഇതേ ജഡത്തിൽ ദൈവത്തിന്റെ പുത്രനെ അയച്ചു.
Of course, without any sin in it.
എന്നാൽ യാതൊരു വിധത്തിലും പാപമേശാത്ത ഒരു ജഡത്തിൽ, നമ്മുടെ സാദൃശ്യത്തിൽ.
And on Calvary, judged this flesh permanently once for all.
പാപം നിറഞ്ഞിരിക്കുന്ന നമ്മുടെ ഈ ജഡത്തെ കാൽവരിയിലെ ക്രൂശിൽ പാപമില്ലാത്ത തന്റെ പുത്രന്റെ ജഡത്തിൽ യേശു ന്യായം വിധിച്ച് എന്നേക്കുമായിട്ട് ഈ പാപത്തിന് ന്യായവിധി നടത്തി.
And there on the cross, God made him to be sin who knew no sin. It says in 2 Corinthians 5:21.
രണ്ട് കൊരിന്ത്യർ 5:21 നാം കാണുന്ന പോലെ പാപമറിയാത്ത ദൈവത്തിന്റെ പുത്രനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് കാൽവരിയിലെ ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി പാപമാക്കി.
So that something might take place in our life.
നമ്മുടെ ജീവിതത്തിൽ, അകത്ത് ആന്തരിക ജീവിതത്തിൽ ചില കാര്യങ്ങൾ
നടക്കുന്നു. Romans 8:4.
റോമലേഖനം 8:4 ആ ദൈവത്തിന്റെ പ്രവൃത്തി നാം കാണുന്നുണ്ട്.
So that this righteous requirement of the law might now be fulfilled inside us. That is the point of verse 4.
നാലാം വാക്യത്തിന്റെ പൊരുൾ എന്താണെന്നറിയാമോ? ദൈവം തന്റെ പുത്രന്റെ ജഡത്തിൽ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ വിധിച്ചത് ഈ ജഡത്തെയല്ല, മറിച്ച് ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ഈ ന്യായപ്രമാണത്തിന്റെ നീതി, ന്യായപ്രമാണം ആവശ്യപ്പെടുന്ന നീതി, അത് സമ്പൂർണമായി നിറവേറേണ്ടതിനാണ്.
So he was tempted like us throughout his earthly life.
അതുകൊണ്ട് ഭൂമിയിലെ ജീവിതത്തിലൂടെ നീളം യേശു നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനായിരുന്നു.
How was that?
അത് എങ്ങനെയാണ് ആ കാര്യം നടന്നത്?
Because the Bible says that though he was God on this earth, he did not use his resources as God.
ദൈവത്തിന്റെ വചനം പറയുന്നത് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവൻ ദൈവം തന്നെയായിരുന്നു. അവന്റെ ദൈവത്വം ഒരു നിമിഷം പോലും അവൻ വിട്ടുകളഞ്ഞില്ലെങ്കിലും ആ ദൈവികമായിരിക്കുന്ന അധികാരങ്ങൾ, സൗകര്യങ്ങൾ അവൻ ഉപയോഗിച്ചു.
Philippians 2:7 says he emptied himself of those privileges.
ഫിലിപ്പിലേഖനം 2:7 നാം കാണുന്നത് അതാണ്. ദൈവ സാദൃശ്യത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്നവൻ വിചാരിച്ചില്ല.
And further,
അവൻ ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു.
What did he empty himself of?
ദൈവം, ദൈവപുത്രനായിരിക്കുന്ന യേശു തന്നെത്താനെ ഏത് കാര്യത്തിലാണ് ഒഴിച്ചത്?
He didn't stop being God.
തന്റെ ദൈവത്വത്തെ അവൻ വേണ്ടാന്ന് വെച്ചില്ല.
That is impossible even for God to stop being God.
നമുക്കറിയാം, സാക്ഷാൽ ദൈവത്തിന് ഒരു നിമിഷത്തേക്ക് പോലും ദൈവമല്ലാതായിരിക്കാൻ കഴിയുകയില്ല.
But he did not use those powers.
എന്നാൽ ദൈവദത്തമായിരിക്കുന്ന, ദൈവികമായിരിക്കുന്ന ദിവ്യ ശക്തികളെ അവൻ വേണ്ടെന്ന് വെച്ചു. അതെല്ലാം ഒഴിച്ച് മാറ്റിവെച്ചിട്ടാണ് ആ ദൈവിക ശക്തികൾ, ദൈവത്വത്തിൽ ഉള്ള കാര്യങ്ങൾ അവൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ
he would never have got tired, because God is never tired.
ഈ ഭൂമിയിലെ ജീവിതത്തിൽ യേശു ഒരിക്കലും ക്ഷീണിതനാകുകയായിരുന്നില്ല. കാരണം നമുക്കറിയാം സർവശക്തനായ ദൈവത്തിന് ക്ഷീണിക്കാൻ പറ്റത്തില്ല.
He would never have slept because the Lord never slumbers nor sleeps.
ദൈവത്തെക്കുറിച്ച് നാം വായിക്കുന്നത് ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ലെന്നാണ്, യേശു ഭൂമിയിൽ ഉറങ്ങിയെന്നാണ് നാം വായിക്കുന്നത്.
He would never be hungry because God is never hungry.
അവന് ഭൂമിയിൽ ഒരു സമയത്തും വിശക്കുമായിരുന്നില്ല, കാരണം സർവശക്തനായ ദൈവത്തിന് വിശക്ക്.
He would not have never been tempted because God is never tempted.
ദൈവത്തെ ഒരു നാളും ദോഷങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുവാൻ കഴിയില്ല, എന്നാൽ യേശു ഭൂമിയിൽ വെച്ച് പരീക്ഷിക്കപ്പെട്ടു.
He would not have had to come near a fig tree to find out if there are fruit on it. He would have known it long, far distance away.
അവൻ തന്റെ ദൈവികമായിരിക്കുന്ന ആ സിദ്ധികളെ അവൻ ഒഴിച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ അവൻ ഒരു അതിവൃക്ഷത്തിന്റെ അടുക്കൽ വന്ന് അതിൽ ഫലമുണ്ടോ എന്ന് അടുത്തു വന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവന് നേരത്തെ തന്നെ അറിയാമായിരുന്നു.
He would not have had to say, I don't know the date of my own second coming.
ഭൂമിയിലായിരുന്നപ്പോൾ യേശു പറഞ്ഞില്ലേ, മനുഷ്യപുത്രൻ വീണ്ടും മടങ്ങി വരുന്ന ആ നാളും നാഴികയും സംബന്ധിച്ച് എനിക്കറിഞ്ഞുകൂടാ, പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ, അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു.
സോ ഹി എംപ്റ്റീഡ് ഹിംസെൽഫ് ഓഫ് ദാറ്റ് നോളജ്, ദാറ്റ് പവർ, ദാറ്റ് ഓൾ ദോസ് റിസോഴ്സസ്.
ദൈവികമായിരിക്കുന്ന ആ സർവജ്ഞാനം, ആ സർവശക്തി, ഇത് എല്ലാം ഒഴിച്ച് വേണ്ടെന്ന് വെച്ച് ആ വസ്ത്രം ഉരിഞ്ഞു വെച്ചിട്ടാണ് മനുഷ്യജടത്തിൽ യേശു വന്നത്.
ഹി യൂസ് എൻ ഇലസ്ട്രേഷൻ.
ഒരു ഉദാഹരണം പറയാം.
Supposing there is some wealthy man in America, multi-millionaire, who wants to teach the poor people in the slums in India how to live on 1,000 rupees a month.
ഇന്ത്യയിലെ ബോംബെ പോലുള്ള ഒരു പട്ടണത്തിലെ ഒരു ചെറിയ പ്രദേശത്ത് താമസിക്കുന്ന വൃത്തിഹീനരായ മനുഷ്യരെ വൃത്തിയുള്ളതായിരിക്കുന്ന ഒരു ജീവിതം അഭ്യസിപ്പിക്കുവാൻ അമേരിക്കയിലെ വളരെ ധനാഢ്യനായിരിക്കുന്ന ഒരു കോടീശ്വരന് ആഗ്രഹമുണ്ടെന്നിരിക്കട്ടെ.
And he comes here to India.
അവൻ ഇന്ത്യയിലേക്ക് വരുന്നു.
And he goes to this slum people.
അവൻ ഈ ചേരി പ്രദേശത്തെ ആളുകളെ സന്ദർശിക്കുന്നു.
They say it is impossible to live on 1,000 rupees a month.
അവർ പറയുന്നത് ഈ തുച്ഛമായിരിക്കുന്ന 1,000 രൂപ പ്രതിമാസ വരുമാനത്തിൽ ജീവിക്കുക എന്നുള്ളത് അസാധ്യമാണ്.
If you live also, you can't live in a clean way. It's very dirty.
അവർ പറയും എങ്ങനെയെങ്കിലും ജീവൻ നിലനിർത്തി പോകുന്നേ ഉള്ളൂ, ഈ ചെറിയ വരുമാനത്തിൽ ശുചിത്വം പാലിച്ച് വൃത്തിയോടെ ഒന്നും ജീവിക്കുക എന്നുള്ളത് അസാധ്യമാണെന്ന് അവർ പറയും.
And he says, okay, I'll teach you.
എന്നാൽ ഈ വലിയ കോടീശ്വരനായ മനുഷ്യൻ അവരോട് പറയുന്നത് അല്ല സ്നേഹിതരെ, ഇത് ജീവിക്കുവാൻ കഴിയും, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം.
Then they will tell him.
അങ്ങനെയാണെങ്കിൽ ഈ ചേരി നിവാസികൾ അവനോട് പറയും, ഞങ്ങളെ ഈ നിലയിൽ ജീവിക്കുന്ന കാര്യം നിനക്ക് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ,
യു മസ്റ്റ് നെവർ ടേക്ക് 1 റുപ്പി ഫ്രം യുവർ ബാങ്ക് അക്കൗണ്ട് ഇൻ അമേരിക്ക.
അമേരിക്കയിലുള്ളതായിരിക്കുന്ന നിന്റെ സമ്പന്നമായിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഒരു ഡോളർ പോലും നീ എടുക്കരുത്.
യു ലിവ് ലൈക്ക് അസ്, ഏൺ ലൈക്ക് അസ്, ആൻഡ് ടീച്ച് അസ് ഹൗ ടു ലിവ്.
ഞങ്ങളെപ്പോലെ ഈ തുച്ഛമായ വരുമാനം ലഭിക്കുന്ന ഒരുവനായിട്ട് ഞങ്ങളുടെ ഇടയിൽ ഇതുപോലെ താമസിച്ച് ഞങ്ങളെ പഠിപ്പിക്കണം എങ്ങനെ ഇതുകൊണ്ട് വൃത്തിയായി ജീവിക്കാം.
He says, okay, I will not touch my checkbook, I will not touch my credit card, I will not take 1 cent from my account in America.
അമേരിക്കയിലെ ധനികനായ മനുഷ്യൻ അത് സമ്മതിച്ചിട്ട് പറയുകയാണ്, ഞാൻ അമേരിക്കയിലെ എന്റെ അക്കൌണ്ടിൽ നിന്നും ഒരു പൈസ പോലും, ഒരു ഡോളർ പോലും എടുക്കുകയില്ല, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയില്ല, ഞാൻ ഇവിടെ താമസിക്കാം.
And how does he get money now?
അവിടെ താമസിക്കുന്ന സമയത്ത് അവൻ എങ്ങനെ പണം കിട്ടുന്നേ?
Work like other people.
മറ്റുള്ള
ജോബ്സ്,
മറ്റുള്ള മനുഷ്യരെ പോലെ അവനും ജീവിക്കണ്ടേ? അവന് ജോലി അന്വേഷിക്കും, എന്തെങ്കിലും ജോലി
ചെയ്യും.
ചില സമയങ്ങളിൽ അവന് മാസം 500 രൂപ കിട്ടുന്നുണ്ട്, ചിലപ്പോൾ 800 രൂപ
കിട്ടുന്നുണ്ട്.
മറ്റുള്ളവരെ പോലെ തന്നെ
സാധാരണ
ഈ ചെറിയ വരുമാനത്തിനുള്ളിൽ ഒരു ചെറിയ കുടില് വാടകയ്ക്കെടുത്ത് അവൻ
താമസിക്കും.
അവൻ വൃത്തിയായിട്ട് ആ ചെറിയ കുടില് സൂക്ഷിക്കും.
കുക്ക് ഹിസ് ഫുഡ്.
അവന്റെ ഭക്ഷണം തനിയെ തന്റെ ജീവിതം അങ്ങനെ.
ഷോ അതർ പീപ്പിൾ ഹൗ യു കൻ ലിവ് വിത്ത് ദിസ് ഇൻകം.
ഈ ചെറിയ വരുമാനം കൊണ്ട് താൻ പറയുന്ന നിലയിൽ ജീവിക്കുവാൻ കഴിയുമെന്ന് താൻ തന്നെ തെളിയിച്ചു
കൊടുക്കേണ്ടിയിരിക്കുന്നു.
അനാഥരായിരിക്കുന്ന 3-4 കുഞ്ഞുങ്ങളെ അവനും അവന്റെ കൂടെ ദത്തെടുത്ത് താമസിപ്പിച്ചിട്ട് കുഞ്ഞുങ്ങളുള്ളതായിരിക്കുന്ന ഒരു കുടുംബത്തിൽ എങ്ങനെ ഈ പരിമിതമായ നിലയിൽ ജീവിക്കാൻ കഴിയുമെന്ന് അവൻ പഠിപ്പിക്കും.
ഇഫ് ഹി ടേക്സ് ഈവൻ 1 റുപ്പി ഫ്രം ഹിസ് അമേരിക്കൻ ബാങ്ക് അക്കൗണ്ട്, then he cannot be an example to the other.
അമേരിക്കയിലെ തന്റെ സമ്പന്നമായിരിക്കുന്ന ആ സമ്പത്തിൽ നിന്നും ഒരു രൂപയെങ്കിലും അവൻ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ചെലവഴിക്കുകയാണെങ്കിൽ അവന് ഈ മാതൃക കാണിക്കാൻ പറ്റുകയില്ല.
Is he a millionaire?
അവനൊരു കോടീശ്വരനാണോ?
Yes.
സംശയമുണ്ടോ?
But did he live with those millions?
എന്നാൽ ആ തന്റെ വലിയ സമ്പത്തിനെ ആശ്രയിച്ചാണോ ഇന്ത്യയിൽ അവനിപ്പോ ജീവിക്കുന്നത്? അല്ല.
Okay, this is a picture of how Jesus came.
യേശു ഭൂമിയിൽ വന്നതിന്റെ ഒരു ചിത്രമാണ് ഇത്.
Was he God?
അവൻ ദൈവമായിരുന്നു.
Yes.
നിശ്ചയമായി.
But did he use those resources when he was here on earth?
തന്റെ ദൈവിക സമ്പത്ത്, ദൈവികമായിരിക്കുന്ന ആ കാര്യങ്ങളെ ഭൂമിയിൽ ഉപയോഗിച്ചോ? ഒരിക്കലുമില്ല.
This is why it is a great mystery. How could he live such a pure life?
അതുകൊണ്ടാണ് തിരുവചനത്തിൽ നാം വായിക്കുന്നത് ഇത് വലിയ മർമ്മമാണ്, ജഡത്തിൽ വെളിപ്പെട്ട യേശുവിന് ഇതുപോലെ നിർമ്മലമായ ഒരു ജീവിതം എങ്ങനെ സാധ്യമായി?
You know the secret?
അതിന്റെ രഹസ്യം നിങ്ങൾക്കറിയാമോ?
He was filled with the Holy Spirit.
അവൻ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ നിറഞ്ഞവനായിരുന്നു.
He was totally surrendered to his father.
തന്റെ പിതാവിന് സമ്പൂർണമായിട്ട് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു.
You do the same thing, you can also overcome sin.
നിങ്ങളും അങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിനായിട്ട് മുഴുവൻ സമർപ്പിക്കുകയാണെങ്കിൽ, ആത്മാവിനാൽ നിറയുകയാണെങ്കിൽ, നിങ്ങൾക്കും പാപത്തിന് മേൽ നിങ്ങൾക്ക് ജയിക്കുന്ന ഒരു ജീവിതമുണ്ട്.
You don't have to become God in order to overcome sin. None of us can become God.
പാപത്തെ ജയിക്കാനായിട്ട് നിങ്ങൾ ആരും യേശുവിനെ പോലെ ദൈവമാകേണ്ട ആവശ്യമില്ല. നമുക്ക് ആർക്കും അങ്ങനെ ദൈവമാകുവാൻ കഴിയുകയുമില്ല.
Now some people ask this question.
ചിലർ ഈ ചോദ്യം ചോദിക്കാറുണ്ട്.
Clever people.
പ്രത്യേകിച്ച് ഈ വളരെ ബുദ്ധിശക്തിയുള്ള ആളുകളാണ് ഇതുപോലുള്ള ചോദ്യങ്ങൾ
ചോദിക്കാറുള്ളത്.
യേശുവിനെ പാപം ചെയ്യുവാൻ കഴിയുമായിരുന്നോ?
I say, it's enough for us to know he was tempted like us.
ഞാൻ പറയാറുണ്ട്, നമ്മെ പോലെ അവൻ പരീക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്ന തിരുവെഴുത്തിന്റെ സാക്ഷ്യം അറിയുക, നാം അവിടെ നിന്നാൽ മതി. അവൻ പാപം ചെയ്തില്ല എന്ന്
വിളിക്കുന്നു. To go beyond that is to argue and discuss things which are beyond our human reason.
ദൈവവചനം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന വ്യക്തമായിരിക്കുന്ന ഈ സാക്ഷ്യത്തിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ ചിന്താമണ്ഡലത്തെ കൊണ്ടുപോയി അതിനെക്കുറിച്ച് തർക്കങ്ങൾ നടത്തുക എന്നുള്ളത് വളരെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്.
ഐ കുഡ് യൂസ് ലോജിക് ഓൾസോ ആൻഡ് സേ ലൈക് ദിസ്.
എനിക്ക് വേണമെങ്കിൽ യുക്തി ഉപയോഗിച്ച് ഏതാണ്ട് ഈ വിധത്തിൽ
പറയാം. ജീസസ് ഹാഡ് സിൻഡ്.
യേശു പാപം ചെയ്തിരുന്നു എന്നിരിക്കട്ടെ.
ദെൻ ഓഫ് കോഴ്സ് ഹി കുഡ് നോട്ട് ബി ഗോഡ് എനിമോർ.
അങ്ങനെയാണെങ്കിൽ അവന് പിന്നെ ദൈവമായിരിക്കുവാൻ
കഴിയില്ല.
പാപത്തിന്റെ ശമ്പളം മരണമാണ്.
ഹാവ് ടു ഗോ ടു ഹെൽ.
യേശുവിനെ അങ്ങനെ പാപത്തിന്റെ ഫലമായി നരകത്തിലേക്ക് പോകേണ്ടി വരും.
ദ സെക്കൻഡ് പേഴ്സൺ ഓഫ് ദി ട്രിനിറ്റി വുഡ് ഹാവ് സീസ്ഡ് ടു എക്സിസ്റ്റ്.
അങ്ങനെയാണെങ്കിൽ ത്രിത്വത്തിലെ രണ്ടാമൻ ഇനിയും നിലവിലില്ല എന്നുള്ള സ്ഥിതിവിശേഷം വരും.
ദാറ്റ് ഹാഡ് ഹാപ്പൻഡ് ഗോഡ് വുഡ് ഹാവ് നോൺ ഇറ്റ് ഫ്രം ഓൾ ഇറ്റേർണിറ്റി പാസ്റ്റ്.
അങ്ങനെ ഒരു കാര്യം ഒരു സമയത്ത് നടക്കേണ്ടതാണെങ്കിൽ കഴിഞ്ഞ കാല നിധിയിൽ തന്നെ ദൈവത്തിന്റെ അറിവിൽ ഈ കാര്യം
വരുമായിരുന്നു.
അങ്ങനെയാണെങ്കിൽ ആദ്യം മുതൽ തന്നെ അനാദി കാലം മുതലേ ത്രിത്വം എന്ന് പറഞ്ഞ ഈ മൂന്നാളുടെ കൂടെ അങ്ങനെയാണെങ്കിൽ ത്രിത്വം എന്ന പദമേ ഉപയോഗിക്കാൻ പറ്റുകയില്ല.
അങ്ങനെയാണെങ്കിൽ
ത്രിത്വത്തിലെ രണ്ടാമൻ നമ്മളെ പോലെ ഭൂമിയിൽ വരുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല.
ഹാവ് ഐ കൺഫ്യൂസ്ഡ് യു ഇനഫ്?
യുക്തി ഉപയോഗിച്ച് നിങ്ങളെ കൊടുക്കേണ്ട അതിലധികം ഞാൻ കൊടുത്തെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അപ്പൊ നമുക്കത് മതിയാക്കാം.
ഇറ്റ്സ് ഓൾ ഫോർ ക്ലെവർ പീപ്പിൾ. ദി ഗോസ്പൽ ഈസ് ഫോർ
സിമ്പിൾ. ഇത് വളരെ ബുദ്ധികൂർമ്മതയുള്ള ആളുകൾക്ക് അവരുടെ ബുദ്ധിശക്തി ഉപയോഗിച്ചുള്ള അഭ്യാസങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്.
ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അനലൈസ് മൈ ഓൺ സോൾ. വേർ കൻ ഐ അനലൈസ് ദി ഇന്നർ ബീയിംഗ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്?
എന്റെ സ്വന്തം ദേഹിയെക്കുറിച്ച്, എന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശകലനം നടത്താൻ പോലും ഞാൻ അശക്തനാണ്. പിന്നെ ദൈവത്തിലെ രണ്ടാമനെ കുറിച്ച് പഠനം നടത്താനായിട്ട് ഞാൻ
കൺഫ്യൂഷൻ.
ബുദ്ധിമാന്മാരായിരിക്കുന്ന ആളുകൾ അവരുടെ കുഴച്ചിലിൽ
നമ്മെ
സമയത്തോളം നാം ഇത്രമാത്രം
അറിയുന്നത്
യേശു ക്രിസ്തുവിൽ ഒരു സമയത്തും പാപത്തിന് കണിക പോലും ഇല്ല.
അൺകോൺഷ്യസ് സിൻ.
ഒരു അബോധ അവസ്ഥയിൽ പോലും
യേശുവിനില്ലായിരുന്നു.
പാപം ഉള്ളതായിരിക്കുന്ന ഒരു ജഡത്തിലല്ല അവനിവിടെ ജീവിച്ചത്.
He was born as a holy thing.
അവനൊരു വിശുദ്ധ പ്രതിയായിട്ടാണ് ഈ ഭൂമിയിൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവായത്.
He was tempted like me and you.
എന്നാൽ എന്നെ നിങ്ങളെയും പോലെ അവൻ ഈ ഭൂമിയിലെ ജീവിതത്തിൽ അവൻ പരീക്ഷിക്കപ്പെട്ടു എന്നും തിരുവെഴുത്ത് പറയുന്നു.
I accept that.
ഈ കാര്യം തുറന്ന മനസ്സോടെ
പോലെ
ഞാൻ സ്വീകരിക്കും.
How am I to overcome?
എങ്ങനെയാണ് ഞാൻ ഒരു ജയാളിയാകേണ്ടത്?
Revelation 3:21.
വെളിപ്പാട് പുസ്തകം 3:21 ഇരുപത്തിയൊന്നാം വാക്യത്തിൽ നാം എന്ത് കാണുന്നു?
റെവലേഷൻ 3:21.
വെളിപ്പാട് പുസ്തകം 3:21. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടി എന്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ മനം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടി അവന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ ജയിക്കുന്നവൻ.
Here it says, as I.
ഈ ഒരു പദം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കാണുമല്ലോ, ഞാൻ ജയിച്ചതുപോലെ.
How are we to overcome?
എങ്ങനെയാണ് നാം ജയാളികളാകേണ്ടത്?
As Jesus overcame.
യേശു ജയിച്ചതുപോലെ.
How am I to overcome sin?
പാപത്തെ ഞാൻ എങ്ങനെയാണ് ജയിക്കേണ്ടത്?
How am I to learn to live in this slum, in this little income?
ഈ ചെറിയ പ്രദേശത്ത്, ഈ പരിമിതമായിരിക്കുന്ന ഈ വരുമാനത്തിൽ എനിക്ക് എങ്ങനെയാണ് ജീവിക്കാൻ
കഴിയേണ്ടത്?
ഈ മനുഷ്യൻ, ഈ ധനാഠ്യം ജീവിച്ചതുപോലെ.
He did not use his credit card or checks from heaven's bank.
സ്വർഗീയമായിരിക്കുന്ന നിക്ഷേപത്തിൽ നിന്നും അവൻ പണം ഇവിടെ കൊണ്ടുവന്നല്ല ഇവിടെ ജീവിച്ചത്.
He only received from the Father what you and I can receive from the Father.
എനിക്ക് നിങ്ങൾക്കും പിതാവിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് യേശു തന്റെ
ആത്മാവിനെയും
പരിശുദ്ധാത്മാവിനെയും അങ്ങനെ പിതാവിൽ നിന്ന് സ്വീകരിച്ചത്.
But he was totally surrendered.
എന്നാൽ സമ്പൂർണമായിട്ട് പിതാവിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുത്തി.
He had no ambition on earth except to do the will of God.
പിതാവിന്റെ ഇഷ്ടം ചെയ്യണമെന്നുള്ളതല്ലാതെ ഭൂമിയിലെ ജീവിതത്തിൽ തനിക്ക് മറ്റ് യാതൊരു ആഗ്രഹങ്ങളുമില്ല.
That's why he did not sin.
അതുകൊണ്ടാണ് അവൻ പാപമില്ലാത്ത ഒരു ജീവിതം നയിച്ചത്.
We sin so often because we have got so many other ambitions on earth outside the will of God.
സമർപ്പിച്ചതുപോലെ നാം നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നു.
We don't seek for the power of the Spirit day by day like he did.
യേശു ചെയ്ത പോലെ ഓരോ ദിവസം തോറും തന്റെ പിതാവിന്റെ ശക്തിയാൽ നിറയണമെന്നുള്ള നിർബന്ധം നമുക്കില്ല.
And when we sin,
നാം പാപം ചെയ്യുമ്പോൾ
we don't give these as the reason.
ഈ കാര്യങ്ങളൊന്നുമല്ല നാം കാരണമായിട്ട്
പറയാറുള്ളത്.
സാധാരണ നമുക്ക് ആൾക്കാരുള്ള ഒരു ന്യായം എന്താണെന്നറിയാമോ സഹോദര, നമ്മളൊക്കെ
മനുഷ്യരല്ലേ.
എന്റെ അപ്പച്ചനൊരു മുൻകോപിയായിരുന്നു, വല്യപ്പച്ചനാണെങ്കിലും അതിലും വലിയ മുൻകോപിയായിരുന്നു. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാനൊരു മനുഷ്യനല്ലേ.
യു ആർ റണ്ണിംഗ് ദ റേസ് ലുക്കിംഗ് ടു യുവർ ഫാദർ, ദാറ്റ് വിൽ ഹാപ്പൻ. ഐ ആം റണ്ണിംഗ് ദ റേസ് ലുക്കിംഗ് അണ്ടർ ജീസസ്.
എന്റെ സഹോദര, നീ നിന്റെ അപ്പനെയും വല്യപ്പനെയും നോക്കിയാണ് ഈ ഓട്ടം ഓടുന്നെന്ന് വരികില് നിനക്ക് അങ്ങനെ പറയാൻ കഴിയത്തുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കിയാണ് ഞാൻ ഓടുവാൻ ആഗ്രഹിക്കുന്നത്.
Are you running the race looking unto Jesus?
യേശുവിനെ നോക്കിയാണ് സഹോദര സഹോദരി നീ ഇന്ന് നിന്റെ ഓട്ടത്തിലായിരിക്കുന്നത്.
യു കൻ ലിവ് എ ഗോഡ്ലി ലൈഫ്.
നിനക്കൊരു ദൈവഭക്തിയുള്ള ജീവിതം നയിക്കുവാൻ
സാധ്യമാണ്.
കാരണം യേശു നമ്മെ പോലും ജഡത്തിൽ വന്നിട്ട് ദൈവഭക്തിയുടെ
ജീവിതം
എല്ലാ മേഖലയിലും എന്നെ പോലെ അവൻ പരീക്ഷിക്കപ്പെട്ടുവെന്ന് നാം വായിച്ചു.
എന്നാൽ അവൻ പാപം ചെയ്തില്ല.
നമുക്ക് തന്നെ വണക്കാമൻ നിമിഷം പ്രാർത്ഥിക്കാം.
ഹെവൻലി ഫാദർ,
സ്വർഗ്ഗപിതാവേ,
ഇറ്റ്സ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദീസ് തിങ്സ്.
ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ എളുപ്പമാണല്ലോ.
ഇറ്റ്സ് ഈസി ടു ബി എക്സൈറ്റഡ്.
ഞങ്ങൾ ഈ കാര്യങ്ങളാൽ വികാരഭരിതരായി തീരുക എന്നുള്ളതും എളുപ്പമാണ്.
വി ഹാവ് ഹേർഡ് ദീസ് തിങ്സ് മെനി മെനി ടൈംസ്.
ഇതിനു മുൻപ് അനേക തവണ ഇക്കാര്യങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുള്ള കർത്താവേ.
But if we still get angry and lust, we have to acknowledge we have not really understood this mystery at all.
ഈ കാര്യങ്ങളെല്ലാം അനേക തവണ കേട്ടതിന് ശേഷവും ഇപ്പോഴും ഞങ്ങൾ ഈർഷ്യപ്പെടുന്നവരും കോപിക്കുന്നവരുമാണെന്ന് വരികില് ഇതൊരു ദൈവിക വെളിപ്പാടായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള സത്യം ഞങ്ങൾ ഇന്ന് നിന്റെ മുൻപാകെ ഞങ്ങൾ ഏറ്റുപറയട്ടെ കർത്താവേ.
Deliver us from the deception of knowing truth without experiencing it.
ജീവിതത്തിൽ അനുഭവമാകാതെ വണ്ണം ദൈവിക സത്യങ്ങളെ തലച്ചോറിൽ മാത്രം അറിയുന്നതിന്റെ ചതിവിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവേ.
ഹെൽപ്പ് അസ് ടു ഓണർ യു.
നിന്നെ മഹത്വപ്പെടുത്തുവാൻ മാനിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
ജീവിതത്തിൽ
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.